അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അൽഹംദുലില്ലാ, സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്സഹാബത്തിഹി അജ്മാഈൻ. അമ്മാ ബഅദ്, ഔദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വല്ലദീന ലാ യഷ്ഹദൂന സൂറ വഇദാ മറൂ ബില്ലഅവി മറൂ കിറാമ. ബഹുമാന്യരായ സുഹൃത്തുക്കളെ, സഹോദരി സഹോദരന്മാരെ, അൺമാസ്കിംഗ് എത്തീസം ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം നടത്തുന്ന ഒരു ലൈവ് ഡിസ്കഷനിലാണ് നമ്മളെല്ലാവരും ഉള്ളത്. ഇന്ന് നമ്മൾ വളരെ റെലവൻ്റ് ആയിട്ടുള്ള ഈ ഒരു കാലഘട്ടത്തിൽ ഒരുപാട് ചർച്ചകൾ ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വളരെ ചെറിയ ഒരു സമയത്തേക്കുള്ള ഒരു ലൈവ് ഡിസ്കഷനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം, വേൾഡ് കപ്പ് ഫുട്ബോൾ ഖത്തറിൽ വെച്ച് നടക്കുകയാണ്. 2022 വേൾഡ് കപ്പ് ഫുട്ബോൾ ഖത്തറിൽ വെച്ച് നടക്കുകയാണ്. അപ്പോൾ അത് ആ ഫുട്ബോളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള, കളിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചകളെക്കാളേറെ ഒരു പക്ഷേ കളിക്കളത്തിന് പുറത്തുള്ള പല വിഷയങ്ങളാണ് പലപ്പോഴും മാധ്യമ ചർച്ചകളിലും അതുപോലെ തന്നെ പിന്നെ സോഷ്യൽ മീഡിയ ചർച്ചകളിലുമെല്ലാം വളരെ സജീവമായി നടന്നുകൊണ്ടിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പിന്നെ നമ്മളൊക്കെ ഈ ഒരു ചാനലിലൊക്കെ ഡിസ്കസ് ചെയ്യുന്ന കുറച്ച് വിഷയങ്ങൾ കുറച്ച് അധികം ചർച്ചയിൽ വന്നതുകൊണ്ടാണ് അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ഡിസ്കഷൻ നമ്മൾ ഇവിടെ വെച്ചിട്ടുള്ളത്. പലപ്പോഴും നമുക്കറിയാം, ഈ ഒരു വിഷയം ആദ്യം തൊട്ട് പിന്നെ ശ്രദ്ധിക്കുന്ന ആളുകൾക്കറിയാം, ഖത്തർ എന്ന് പറയുന്ന ഒരു ഏഷ്യൻ മുസ്ലിം രാജ്യം ഇത്തരത്തിലുള്ള ഒരു വേൾഡ് കപ്പ് ഹോസ്റ്റ് ചെയ്യുന്നു എന്ന് അറിഞ്ഞ അന്ന് തൊട്ട് തുടങ്ങിയതാണ് പല ആളുകളുടെയും ഫ്രസ്ട്രേഷൻ എന്ന് പറയുന്നത്. അത് പലപ്പോഴും വംശീയമായിട്ടുള്ള അതുപോലെ തന്നെ മുൻധാരണകളുടെ അടിസ്ഥാനത്തിലുള്ള പല രൂപത്തിൽ പല കാരണങ്ങളാലുള്ള ഫ്രസ്ട്രേഷൻസ് ആണ് അത് എന്നുള്ളത് നമുക്ക് അനുഭവമുള്ളതാണ്. അതുപോലെ തന്നെ അത് വേൾഡ് കപ്പിലേക്ക് അടുക്കുമ്പോൾ പല രൂപത്തിലുള്ള കുപ്രചാരണങ്ങൾ കൊണ്ടും അതുപോലെ തന്നെ പല രൂപത്തിലുള്ള പ്രചാരണങ്ങൾ കൊണ്ടും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിരന്തരം പിന്നെ അത്തരത്തിലുള്ള കാര്യങ്ങൾ ലൈവാക്കി നിർത്തുകയും അതുപോലെ തന്നെ വേൾഡ് കപ്പ് തന്നെ ബഹിഷ്കരിക്കുക എന്ന് പറയുകയും അതുപോലെ തന്നെ BBC പോലെയുള്ള മാധ്യമങ്ങൾ ഈ ഖത്തർ വേൾഡ് കപ്പിന്റെ ഇനോഗ്രേഷൻ സെറിമണി തന്നെ അത് റിപ്പോർട്ട് ചെയ്യുന്നത് തന്നെ നിർത്തിവെക്കുന്ന രൂപത്തിലേക്ക്, അല്ലെങ്കിൽ അത് പോലും ചെയ്യാൻ പിന്നെ തയ്യാറാകാത്ത രൂപത്തിലേക്കൊക്കെ അത്തരം ചർച്ചകളും അത്തരം കാര്യങ്ങളും മുന്നോട്ടു പോവുകയും ചെയ്യുക എന്നുള്ളത് നമ്മൾ കണ്ടിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പൊ ഇവിടെയൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത് വെസ്റ്റിന്റെ, അല്ലെങ്കിൽ പടിഞ്ഞാറിന്റെ, അല്ലെങ്കിൽ യൂറോപ്പിന്റെ അവരുടെ ആശയങ്ങൾ അത് കൃത്യമായി അവർ ഉദ്ദേശിക്കുന്ന രൂപത്തിൽ നടപ്പിലാകുന്നില്ല. നമുക്കറിയാം, മറ്റ് സ്ഥലങ്ങളിലെല്ലാം പ്രത്യേകിച്ചും ഫുട്ബോൾ വേൾഡ് കപ്പുകളാണെങ്കിലും അതുപോലെ തന്നെ ഫുട്ബോൾ മത്സരങ്ങളാണെങ്കിലും എല്ലാം യൂറോപ്യൻ നാടുകളിലും ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലുമാണ് കൂടുതലായിട്ട് നടന്നു വരുന്നത്. അവിടെയാണ് അത് കൂടുതലായിട്ടും പ്രചാരത്തിലുള്ളത്. അത് പിന്നെ അത്തരത്തിലുള്ള ആ ഒരു പിന്നെ ആ ഒരു സർക്കിളിൽ നിന്ന് മാറി അതിന്റെ പുറത്തേക്ക് പോകുമ്പോൾ ഞങ്ങളുടെ ആശയവും ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന ആശയധാരകൾക്കും അപ്പുറത്തേക്ക് ഒന്നും ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു വേൾഡ് കപ്പ് ഹോസ്റ്റിംഗ് പോലും ഞങ്ങൾക്കൊന്നും ചിന്തിക്കാൻ സാധിക്കില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് ആ ഒരു ലിബറൽ അസഹിഷ്ണുത വളരെ കൃത്യമായി കൊണ്ട് തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നു എന്നുള്ളത് ഈ ഒരു വേൾഡ് കപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടും നമ്മൾ നേരിട്ട് മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യമാണ്. അതേപോലെ തന്നെ അന്താരാഷ്ട്ര തലത്തിലുള്ള ഈ അസഹിഷ്ണുത മുന്നോട്ട് പോകുമ്പോഴും കേരളത്തിലും അതുപോലെ തന്നെ കേരളത്തിലെ മാധ്യമങ്ങളുടെ റിപ്പോർട്ടിങ്ങിലും ഇതേ കാര്യം നമുക്ക് നിഴലിച്ച് കാണാൻ സാധിക്കും. നമുക്കറിയാം, ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാം ഒരു മതമാണ് എന്ന് നമ്മൾ പറയുമ്പോൾ അത് വളരെ കൃത്യമായി കൊണ്ട് തന്നെ ഇസ്ലാമിന്റെ പരിപ്രേക്ഷ്യത്തിൽ നിന്നുകൊണ്ട് തന്നെയാണ് അത് മതമാണെന്ന് പറയുന്നത്. അത് ലിബറലുകളുടെ അല്ലെങ്കിൽ പാശ്ചാത്യരുടെ പിന്നെ അവരുടെ ആശയധാരകൾക്ക് അനുസരിച്ചുകൊണ്ടുള്ള ഒരു മതം എന്നുള്ളത്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ലിബറലുകളെ സംബന്ധിച്ചിടത്തോളം, ലിബറലിസത്തെ സംബന്ധിച്ചിടത്തോളം മതം എന്ന് പറഞ്ഞാൽ അത് പിന്നെ ഏതെങ്കിലും ഒരു പള്ളിക്കകത്തോ അല്ലെങ്കിൽ ചർച്ചിനകത്തോ ഒതുങ്ങുന്ന ഏതെങ്കിലും ആരാധന കർമ്മങ്ങളിലോ അനുഷ്ഠാനങ്ങളിലോ ഒതുങ്ങുന്ന, അതിനപ്പുറത്തേക്ക് മനുഷ്യന്റെ നിത്യജീവിതത്തിലേക്ക് ഇടപെടാൻ പാടില്ലാത്ത ഒന്നാണ് യഥാർത്ഥത്തിൽ ലിബറലുകളെ സംബന്ധിച്ചിടത്തോളം മതം എന്ന് പറയുന്നത്. ആ മതം പിന്നെ അവരെ സംബന്ധിച്ചിടത്തോളം ഏതെങ്കിലും തരത്തിലുള്ള ദൈനംദിന ജീവിതത്തിലേക്ക് ഇടപെടുന്നു എന്ന് കാണുമ്പോൾ തന്നെ അവർക്ക് അസഹിഷ്ണുത വരിക എന്നുള്ളത് സ്വാഭാവികമാണ്. അതാണ് യഥാർത്ഥത്തിൽ ഇന്ന് ഈ കഴിഞ്ഞ ദിവസങ്ങളിലായി വന്നുകൊണ്ടിരിക്കുന്ന വിവാദങ്ങളിലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഉറപ്പിച്ചു പറയുന്നു, ആവർത്തിച്ചു പറയുന്നു, ഇസ്ലാം ഒരു ജീവിത ദർശനമാണ്. മനുഷ്യന്റെ ജീവിതത്തിന്റെ സകല നിഖില മേഖലകളിലും മനുഷ്യൻ എങ്ങനെ വർത്തിക്കണം എന്നുള്ളത്, ഏത് രൂപത്തിൽ പ്രവർത്തിക്കണം എന്നുള്ളത്, എന്താണ് നന്മയെന്ന് എന്താണ് തിന്മയെന്ന് എന്ന് വളരെ കൃത്യമായി കൊണ്ട് മതം വിവക്ഷിച്ചിട്ടുണ്ട്, വളരെ കൃത്യമായി കൊണ്ട് മതം പഠിപ്പിച്ചിട്ടുണ്ട്. ആ വിഷയത്തിൽ കായിക ഇനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട്, കായിക അധ്വാനങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട്, കായിക വിനോദങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടും ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം വളരെ കൃത്യമായ കാഴ്ചപ്പാട് ഉണ്ട് എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ ഒരു വിഷയത്തിന്റെ തുടക്കം എന്നുള്ള നിലക്ക് നമ്മളിത് പരിശോധിച്ച് നോക്കുമ്പോൾ ഖുർആനിലും ഹദീസിലും വളരെ കൃത്യമായി കൊണ്ട് തന്നെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യന്റെ പ്രകൃതം നിലനിർത്തുക എന്നുള്ളതും അവന്റെ ആരോഗ്യം നിലനിർത്തുക എന്നുള്ളതും വളരെയേറെ ഗൗരവത്തോടുകൂടി തന്നെ ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള കാര്യമായി കാണാൻ സാധിക്കും. ഒരുപാട് ഹദീസുകളിൽ ഇത്തരം ആരോഗ്യം നിലനിർത്തേണ്ടതിന്റെ അനിവാര്യതയും ശാരീരിക ആരോഗ്യത്തോടൊപ്പം മാനസികാരോഗ്യത്തോടൊപ്പം തന്നെ ശാരീരിക ആരോഗ്യവും നിലനിർത്തേണ്ടതിന്റെ പ്രാധാന്യം നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഏതാനും കായിക ഇനങ്ങളെ പേരെടുത്തു പറഞ്ഞുകൊണ്ട് തന്നെ പ്രോത്സാഹിപ്പിച്ചതായും അത് നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ പരിശീലിപ്പിക്കണമെന്ന് പറഞ്ഞതായും നമുക്ക് കാണാൻ സാധിക്കും. നീന്തൽ, അതുപോലെ തന്നെ കുതിര സവാരി, അതുപോലെ തന്നെ ഓട്ടമത്സരം, അമ്പെയ്ത്ത്, ഗുസ്തി പോലെയുള്ള കായിക ഇനങ്ങളെ പ്രത്യേകം പേരെടുത്തു പറഞ്ഞുകൊണ്ട് നിങ്ങളത് പരിശീലിക്കണമെന്നും അതുപോലെ തന്നെ അത് പിന്നെ കുട്ടികളെ പരിശീലിപ്പിക്കണമെന്നും റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ പിന്നെ അദ്ദേഹം ഖലീഫയായിരുന്ന കാലഘട്ടത്തിൽ ഷാമിലേക്ക് എഴുതിയ കത്തിൽ പ്രത്യേകം ഇക്കാര്യം എടുത്തു പറഞ്ഞതായി നമുക്ക് കാണാൻ സാധിക്കും. നിങ്ങൾ നിങ്ങളുടെ കുട്ടികൾക്ക് അമ്പെയ്ത്തും അതുപോലെ തന്നെ കുതിര സവാരിയും പഠിപ്പിക്കണമെന്ന് ഒരു ഒരു ഖലീഫ ഒരു നാട്ടിലേക്ക് കത്തെഴുതുമ്പോൾ പ്രത്യേകം എടുത്തു പറയാൻ ഇത്തരത്തിലുള്ള ഈ പറഞ്ഞ കായിക അധ്വാനങ്ങളും കായിക ഇനങ്ങളും കായിക വിനോദങ്ങളും അവരെ പഠിപ്പിക്കണം എന്നുള്ളത്. അപ്പൊ ഇങ്ങനെയെല്ലാം ഇങ്ങനെ ഒരുപാട് ഹദീസുകളിൽ നമ്മൾ പരിശോധിച്ചു നോക്കിയാൽ ഇങ്ങനെ കായിക വിനോദങ്ങളെയും അതുപോലെ തന്നെ ആരോഗ്യം നിലനിർത്താൻ വേണ്ടിയിട്ടുള്ള ഇത്തരം വ്യായാമങ്ങളെയും എല്ലാം പ്രോത്സാഹിപ്പിക്കപ്പെടുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. ആ നിലക്ക് ശരീരത്തിന്റെ ആരോഗ്യം നിലനിർത്തുക എന്നുള്ള ഒരു ആ ഒരു ഉദ്ദേശം വെച്ചുകൊണ്ട് മനുഷ്യന് ഗുണകരമാകുന്ന ഇത്തരം കാര്യങ്ങളെ ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുക തന്നെയാണ് ചെയ്തിട്ടുള്ളത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല. അപ്പൊ അത് വളരെ കൃത്യമായി കൊണ്ട് തന്നെ ഈ വിഷയത്തിലേക്ക് ഫുട്ബോളുമായി അല്ലെങ്കിൽ കായിക വിനോദങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചയിൽ ഇസ്ലാം എന്ത് എവിടെയാണ് നിൽക്കുന്നത് എന്നുള്ളത് നമ്മൾ വളരെ കൃത്യമായി കൊണ്ട് മനസ്സിലാക്കണം. എന്നാൽ അതേ സമയത്ത് തന്നെ നാം മനസ്സിലാക്കേണ്ടുന്ന മറ്റൊരു പോയിന്റ്, ഈ ഇസ്ലാം എന്തിനു വേണ്ടിയാണ് ഇത് ഈ കായിക വിനോദങ്ങളും അതുപോലെ തന്നെ കായിക അധ്വാനങ്ങളും എല്ലാം പ്രോത്സാഹിപ്പിച്ചിട്ടുള്ളത്? അത് മനുഷ്യന്റെ നന്മയായതുകൊണ്ടാണ്. മനുഷ്യന്റെ ശാരീരികമായ അവന്റെ നന്മക്ക് അത് ഗുണകരമാകും എന്നുള്ളത് കൊണ്ടാണ്. അതുകൊണ്ടാണ് നമ്മൾ പറയാറുണ്ട് ഇസ്ലാം ഒരു ദൈവിക മതമായതുകൊണ്ട് തന്നെ മനുഷ്യന് ഗുണമുള്ള എല്ലാം ഇസ്ലാം പ്രോത്സാഹിപ്പിക്കും, അതുപോലെ തന്നെ മനുഷ്യന് ദോഷകരമായ എല്ലാം ഇസ്ലാം വിരോധിക്കുകയോ നിരുത്സാഹപ്പെടുത്തുകയോ ചെയ്യുമെന്ന് നമ്മൾ പറയുന്നുണ്ട്. അതേ കാര്യം തന്നെയാണ് മനുഷ്യന്റെ ആരോഗ്യത്തിന് അവന്റെ ശരീരത്തിന്റെ കായിക ക്ഷമതക്ക് അനുഗുണമായതുകൊണ്ടാണ് കായിക വിനോദങ്ങൾ ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചിട്ടുള്ളത്. എന്നാൽ ഈ കാര്യം നമ്മൾ പറയുമ്പോഴും കായിക വിനോദങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ന് നടക്കുന്നത് എന്താണ്, സ്പോർട്സുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ന് നടക്കുന്നത് എന്താണ് എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കണം. ഇസ്ലാം കായിക വിനോദങ്ങളെ പ്രോത്സാഹിപ്പിച്ചിട്ടുള്ളത് അവന്റെ ആരോഗ്യത്തിന് നല്ലതാണ് എന്ന് എന്നുള്ളത് കൊണ്ടാണെങ്കിൽ ഇന്ന് സ്പോർട്സിന്റെ പേരിൽ നടക്കുന്നത് പലപ്പോഴും പിന്നെ മണിക്കൂറുകളോളം TVയുടെ മുന്നിൽ സോഫയിൽ ചാരിയിരുന്നു കൊണ്ട് ഫാസ്റ്റ് ഫുഡ് കഴിച്ചുകൊണ്ട് ശരീരം ഒരു തരത്തിൽ പോലും അനങ്ങാൻ സമ്മതിക്കാതെ അല്ലെങ്കിൽ അനങ്ങാത്ത ഒരു ഒരു സാഹചര്യം ഉണ്ടാക്കുകയാണ് ഇന്ന് കായിക ആസ്വാദനത്തിന്റെ പേരിൽ സംഭവിക്കുന്നത് എന്നുള്ളത് ഒരു വിരോധാഭാസമാണ്. അപ്പോ കായിക വിനോദങ്ങളെ പ്രോത്സാഹിപ്പിച്ചു ഇസ്ലാം എന്ന് പറയുമ്പോഴും വാണിജ്യവൽക്കരിക്കപ്പെട്ട ഇന്നത്തെ കായിക ആസ്വാദനത്തെ നമ്മൾ വേറെ തന്നെ രൂപത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട് എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇന്ന് എല്ലാം കച്ചവടമായതുപോലെ തന്നെ ക്യാപിറ്റലിസ്റ്റ് സൊസൈറ്റിയിൽ എല്ലാം കച്ചവടമാണ്, എന്തും കച്ചവടമാണ്, ആസ്വാദനങ്ങൾ കച്ചവടമാണ്, അതുപോലെ തന്നെ ശരീരം കച്ചവടം ചെയ്യപ്പെടുകയാണ്, അതുപോലെ തന്നെ ആഗ്രഹങ്ങൾ കച്ചവടം ചെയ്യപ്പെടുകയാണ്, എല്ലാം കച്ചവടം ചെയ്യപ്പെടാണ്. അതിന്റെ കൂടെ ഈ കായിക ഇനങ്ങളും കച്ചവടം ചെയ്യപ്പെട്ടതിന്റെ ഭാഗമായിക്കൊണ്ട് ഫുട്ബോൾ അടക്കമുള്ള എല്ലാ കായിക വിനോദങ്ങളും വാണിജ്യവൽക്കരിക്കപ്പെട്ടതിന്റെ ഭാഗമായിക്കൊണ്ട് മനുഷ്യരെ ഇതിൽ പിടിച്ചു നിർത്താൻ അവന് ശരീരം കായിക ഇനങ്ങളുടെ ഉദ്ദേശം തന്നെ ശരീരം അനങ്ങുക എന്നുള്ളതാണ്. പക്ഷെ ഒരു നിലക്കും ശരീരം അനങ്ങാതെ 24 മണിക്കൂറും അവനെ പിടിച്ചിരുത്താൻ വേണ്ടിയുള്ള ഒരു പരിശ്രമം അല്ലെങ്കിൽ ആ ഒരു രൂപത്തിലേക്ക് ഇന്നത്തെ കായിക ആസ്വാദനം മാറുന്നു എന്നുള്ളത് നമ്മൾ അതിന്റെ കൂടെ കൂട്ടി വായിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. ഇത് വളരെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കണം. ഇസ്ലാം കായിക അധ്വാനത്തെ പ്രോത്സാഹിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ ഈ 24 മണിക്കൂർ ഇരുന്ന് കാണുന്നതിനെ കുറിച്ചല്ല എന്നുള്ളത് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. അവിടെയാണ് തീർച്ചയായും ഒരു കായിക വിനോദത്തോടുള്ള ഇഷ്ടം അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ ഫോളോ ചെയ്യുന്നത് തീർച്ചയായും നമ്മൾ പലപ്പോഴും അത് അത്തരം അന്താരാഷ്ട്ര തലത്തിൽ നടക്കുന്ന മത്സരങ്ങൾ കാണുന്നതും അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചർച്ച ചെയ്യുന്നതിലേക്കൊക്കെ എത്തിക്കും, അതിൽ യാതൊരു സംശയമില്ല. പക്ഷേ 24 മണിക്കൂറും അല്ലെങ്കിൽ ഉറക്കമിളച്ചുകൊണ്ട് നമ്മുടെ ദൈനംദിന ജീവിതത്തെ ബാധിക്കുന്ന രൂപത്തിൽ അത്തരം കായിക ആസ്വാദനങ്ങൾ മാറുന്നുണ്ട് എങ്കിൽ അത് തീർച്ചയായും ഗൗരവത്തോടുകൂടി തന്നെ നാം കാണേണ്ടതാണ്. അവിടെയാണ് ഇസ്ലാം ഇടപെട്ടിട്ടുള്ളത്. ഇസ്ലാം അവിടെയാണ് ഇടപെട്ടിട്ടുള്ളത്. നേരത്തെ പറഞ്ഞു കായിക അധ്വാനങ്ങളെ അല്ലെങ്കിൽ കായിക മത്സരങ്ങളെ ഇസ്ലാം പ്രോത്സാഹിപ്പിച്ചു, ആ രൂപത്തിൽ ഇസ്ലാം ഇടപെട്ടു എന്ന് നമ്മൾ പറഞ്ഞു. എന്നാൽ ഈ രൂപത്തിൽ മനുഷ്യന്റെ ദൈനംദിന ജീവിതത്തെ ബാധിക്കുന്ന രൂപത്തിൽ, അതുപോലെ തന്നെ നമുക്കറിയാം ഇന്ന് വേൾഡ് കപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടും ഇത്തരം മത്സരങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുമെല്ലാം നടക്കുന്ന ഫാൻ ഫൈറ്റുകളും അതിന്റെ പേരിൽ നടക്കുന്ന ദൂർത്തുകളും എല്ലാം നമുക്കറിയാം. അപ്പൊ അവിടെയൊക്കെ നമുക്ക് അവിടെയും ഇസ്ലാം ഇടപെടുന്നുണ്ട്. ഇത്തരത്തിൽ അനാവശ്യമായിട്ടുള്ള മണിക്കൂറുകളോളം വാട്സപ്പിൽ വാട്സപ്പ് ഗ്രൂപ്പുകളിൽ വെറുതെ ചർച്ച ചെയ്യാൻ, ഏതോ നാട്ടിൽ നടക്കുന്ന ഒരു അത്തരത്തിലുള്ള മത്സരത്തിന്റെ പേരിൽ ഒരു ഒരു പ്രൊഡക്റ്റീവായ ഒന്നുമില്ലാത്ത രൂപത്തിൽ മണിക്കൂറുകൾ കളയുന്ന ഒരു അവസ്ഥ നമുക്കറിയാം. കായിക ഇനങ്ങൾ ആസ്വദിക്കാം, പക്ഷെ അതിന്റെ പേരിൽ മണിക്കൂറുകൾ ഒരു തരത്തിലുള്ള റിസൾട്ടും ഇല്ലാത്ത കാര്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കുന്ന അവസ്ഥകൾ നമുക്ക് കാണാൻ സാധിക്കും. അവിടെ തീർച്ചയായും അത് അതിരുകവിയുന്ന ഒരു സാഹചര്യം എത്തുമ്പോൾ ഇസ്ലാം അവിടെ ഇടപെടുന്നുണ്ട്. അതാണ് ഒരുപാട് ആയത്തുകളിൽ ആവർത്തിച്ച് ആവർത്തിച്ച് നമുക്ക് കാണാൻ സാധിക്കും അല്ലെ. വൈദാ സമയു വിശ്വാസികളെ കുറിച്ച് ഖുർആൻ പറയുകയാണ്, അവര് വ്യർത്ഥമായ അനാവശ്യമായ വാക്കുകൾ കേട്ടാൽ അവർ അതിൽ നിന്നും പിന്തിരിഞ്ഞു കളയും, അതിൽ നിന്നും തിരിഞ്ഞു മാറിക്കളയും എന്ന് നമ്മൾ വളരെ കൃത്യമായി കൊണ്ട് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഇബാദുർ റഹ്മാന്റെ ക്വാളിറ്റി ആയിക്കൊണ്ട് ഖുർആൻ പറയുകയാണ്, വല്ലദീന ലാ യഷ്ഹദൂനസ്സൂറ വഇദാ മറൂ ബില്ലഅവി മറൂ കിറാമ, ഏതെങ്കിലും തരത്തിൽ അനാവശ്യ വൃത്തികളോ അനാവശ്യ സംസാരങ്ങളോ കണ്ടാൽ അതിൽ നിന്നും മാന്യമായി പിന്തിരിഞ്ഞു കളയുന്നവരാകുന്നു അവർ എന്നുള്ളത് വളരെ കൃത്യമായി കൊണ്ട് തന്നെ ഇബാദുർ റഹ്മാനിന്റെ ഒരു ക്വാളിറ്റി ആയിക്കൊണ്ട് പിന്നെ ഖുർആൻ എടുത്തു പറയുകയാണ്. ഈ രൂപത്തിൽ അതിരുകവിയുമ്പോൾ അല്ലെങ്കിൽ അനാവശ്യമായ ഒരു അവസ്ഥയിലേക്ക് ഇത്തരം കാര്യങ്ങൾ മാറുമ്പോൾ അവിടെ ഇസ്ലാം കൃത്യമായി കൊണ്ട് തന്നെ ഇടപെടുന്നുണ്ട് എന്നുള്ളത് നമ്മൾ കാണണം. അതേപോലെ തന്നെയാണ് നമ്മുടെ പിന്നെ നാട്ടിൽ ഓണം കേറ മൂലകളിൽ നിന്ന് നമ്മൾ പറയുന്ന സ്ഥലങ്ങളിൽ പോലും ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കുവാൻ വേണ്ടി പ്രയാസപ്പെടുന്ന ആളുകൾ പോലും ആയിരങ്ങളും പതിനായിരങ്ങളും ചെലവഴിച്ചുകൊണ്ട് ഫ്ലക്സുകളും അതുപോലെ തന്നെ കട്ടൗട്ടുകളും എല്ലാം ഉയർത്തുന്ന അവസ്ഥയിലേക്ക് എത്തുമ്പോൾ അവിടെ ധൂർത്താണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അത്തരം ധൂർത്തിന്റെ വിഷയത്തിലും ഇസ്ലാം ഇടപെട്ടിട്ടുണ്ട്, യാതൊരു സംശയവുമില്ല. ഇന്നൽ മുബദ്ദിരീന കാനു ഇഖ്വാന ശയാത്തീൻ, തീർച്ചയായും ചെയ്യുന്നവർ അത് അവർ പിശാചുക്കളുടെ സഹോദരന്മാരാകുന്നു എന്നുള്ളത് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അവിടെ ഇസ്ലാം ഇടപെട്ടിട്ടുണ്ട്, യാതൊരു സംശയമില്ല. അതേപോലെ തന്നെയാണ് വളരെ ഗൗരവത്തോടുകൂടി ഇത് കേൾക്കുന്ന എല്ലാവരും ചിന്തിക്കേണ്ടുന്ന ഒരു കാര്യമാണ് രാത്രി കാലങ്ങൾ നമ്മൾ എങ്ങനെ ചെലവഴിക്കുന്നു എന്നുള്ളത്. രാത്രിയെ കുറിച്ച് ഇസ്ലാം കൃത്യമായ ഒരു അധ്യാപനം പറഞ്ഞിട്ടുണ്ട്. രാത്രികളെ കുറിച്ച് തീർച്ചയായും രാത്രിയെ നിങ്ങൾക്ക് വസ്ത്രമാക്കി തന്നിരിക്കുന്നു, ഉറക്കത്തെ നിങ്ങൾക്ക് വിശ്രമമാക്കി തന്നിരിക്കുന്നു. ഈ രൂപത്തിൽ രാത്രി കാലങ്ങളെ വിശ്രമിക്കുവാനും ഉറങ്ങുവാനുമുള്ള സമയമായി കൊണ്ടാണ് ഇസ്ലാം പഠിപ്പിച്ചിട്ടുള്ളത്. അവിടെ ആരാധനകൾ ചെയ്യുവാനുള്ള ഏറ്റവും നല്ല സമയമായി കൊണ്ടും ഈ രാത്രി കാലങ്ങളെ പഠിപ്പിക്കുമ്പോഴും ഇസ്ലാം വളരെ കൃത്യമായി കൊണ്ട് പറഞ്ഞ ഒരു കാര്യമാണ് ആരാധനകൾ പോലും രാത്രിയിൽ അമിതമാകരുത് എന്നുള്ളതാണ്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു ചരിത്രമാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ വീട്ടിലേക്ക് മൂന്നാളുകൾ കടന്നു വരികയും അതിൽ ഒരാൾ എടുത്ത പ്രതിജ്ഞയെ കുറിച്ച് നമുക്കറിയാം, ഞാനിനി രാത്രി കാലങ്ങളിൽ ഉറങ്ങുന്നേയില്ല, ഞാൻ പൂർണ്ണമായി നിസ്കരിക്കുകയാണ് എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് എന്ന് പ്രതിജ്ഞയെടുത്തുകൊണ്ട് തിരിച്ചു പോകുന്ന ആളെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ചു വിളിച്ചുകൊണ്ട് പറയുന്ന ഒരു കാര്യമുണ്ട്, ഞാൻ ഉറങ്ങാറുണ്ട്, ഞാൻ നമസ്കരിക്കാറുണ്ട്, അതിനപ്പുറത്തേക്ക് അതിരു കവിയേണ്ടതില്ല എന്നാണ്. എന്ന് വെച്ചാൽ നിസ്കരിച്ചുകൊണ്ട് പോലും രാത്രി അമിതമായി ഉറക്കമെടുക്കാൻ പാടില്ല എന്ന് പഠിപ്പിച്ച മതം ആ മതത്തിന്റെ അനുയായികളെ സംബന്ധിച്ചിടത്തോളം ഒരു പരിധിയിൽ കൂടുതൽ രാത്രി കളികൾ നമ്മുടെ ജീവിതത്തെയോ ഉറക്കത്തെയോ ബാധിക്കുന്ന രൂപത്തിലേക്ക് പോകാൻ പാടില്ല എന്നുള്ളത് തീർച്ചയായും നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. ഏതെങ്കിലും ഒരു ദിവസം രാത്രി കളി കാണുന്നതിനെ കുറിച്ച് അല്ല ഈ പറയുന്നത്, മറിച്ച് നമ്മുടെ ദൈനംദിന ജീവിതത്തെയും ഉറക്കത്തെയും വിശ്രമത്തെയും ബാധിക്കുന്ന രൂപത്തിലേക്ക് അത് പോകുമ്പോൾ അവിടെയും ഇസ്ലാം ഇടപെടുന്നുണ്ട്. ഇതൊക്കെ ഞാൻ പറയുന്നത് എന്താന്ന് ചോദിച്ചാൽ, ഇങ്ങനെ ഏത് മേഖലയിൽ എടുത്തു നോക്കുകയാണെങ്കിലും ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം യാതൊരു സംശയവും വേണ്ട, കൃത്യമായ നിലപാടുകളുണ്ട്, കൃത്യമായ അധ്യാപനങ്ങളുണ്ട്, എവിടെ വരെ പോകാം എവിടെ വരെ പോയിക്കൂടാ എന്നുള്ളതിൽ കൃത്യമായ കാഴ്ചപ്പാടും ഇസ്ലാം അത് പാലിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം പഠിപ്പിക്കുന്നുണ്ട്. ഇത് പറയുമ്പോൾ ചില ആളുകളെങ്കിലും ഇന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന വിവാദങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ പറയുമ്പോൾ ചില ആളുകൾക്കെങ്കിലും അത്ഭുതമാണ്, എന്താണ് ഈ പറയുന്നത്, എന്തുകൊണ്ടാണ് ഇങ്ങനെ മതം എല്ലാറ്റിലും ഇടപെടുകയാണോ, മതം കളിയിൽ പോലും ഇടപെടുകയാണോ എന്നുള്ളതാണ്. ഇത് പറയുമ്പോൾ എനിക്ക് പലപ്പോഴും ഓർമ്മ വരുന്നത് സ്വഹാബത്തിന്റെ മുമ്പിലേക്ക് ഇസ്ലാമിന്റെ വിമർശകരായിക്കൊണ്ട് അല്ലെങ്കിൽ ഇസ്ലാമിനെ കളിയാക്കാൻ വേണ്ടി പിന്നെ പറയണം, അവരോട് പറയണം നിങ്ങളുടെ പ്രവാചക മുഹമ്മദിന്റെ അധ്യാപനങ്ങൾ എന്താണ്, നിങ്ങളുടെ ഇസ്ലാം എന്താണ്, ആ ഇസ്ലാം എന്ന് പറയുന്നത് നിങ്ങളെ നിങ്ങളുടെ ബാത്റൂമിലേക്ക് പോലും ഇടപെടുന്ന ഒരു കാര്യമാണ്, ബാത്റൂമിലേക്ക് കയറുമ്പോൾ ഏത് കാല് വെക്കണം എന്നുള്ളത് പോലും നിങ്ങളുടെ മതം പഠിപ്പിക്കുന്ന ഒരു മതമാണല്ലോ നിങ്ങളുടേത്, എന്തൊരു മോശം അവസ്ഥയാണിത് എന്ന് പറഞ്ഞുകൊണ്ട് ബാത്റൂമിലേക്ക് ഏത് കാല് വെച്ച് കയറണം എന്ന അധ്യാപനത്തെ പരിഹസിക്കുമ്പോ മഹാന്മാരായ സലഫുകൾ സ്വഹാബത്ത് അതിനോട് പ്രതികരിച്ച ഒരു രൂപമുണ്ട്. അതെ, അവർ പറയാണ് തീർച്ചയായും ബാത്റൂമിലേക്ക് ഏത് കാല് വെച്ച് കയറണമെന്ന് പോലും പഠിപ്പിക്കപ്പെട്ടവരാണ് ഞങ്ങൾ, ആ വിഷയത്തിൽ പോലും കൃത്യമായ മാർഗദർശനം നൽകപ്പെട്ടവരാണ് ഞങ്ങൾ എന്ന് അഭിമാനത്തോടുകൂടി പറയുന്ന ഒരു അവസ്ഥ നമുക്ക് കാണാൻ സാധിക്കും. അതേ കാര്യം തന്നെയാണ് ഫുട്ബോളുമായി ബന്ധപ്പെട്ടുകൊണ്ടുപോലും, കളിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലും ഇവർക്ക് നിയമങ്ങളുണ്ട്, ഇവർക്ക് അരുതായ്മകളുണ്ട് എന്നൊക്കെ പറയുന്നവരോട് നമുക്ക് തിരിച്ചു പറയാനുള്ളത്, അതെ, കഴിഞ്ഞ ദിവസം ഒരു മതപണ്ഡിതൻ അദ്ദേഹത്തിന്റെ ഒരു പ്രസ്താവനയുമായി ബന്ധപ്പെട്ടുകൊണ്ട് മലയാള മീഡിയ അതിനെ കൈകാര്യം ചെയ്തൊരു രൂപമാണ് നിങ്ങൾ കാണുന്നത്. കളിയിലും ഇടപെട്ടു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കളിയിലും മതം ഇടപെടുന്നു, അതുപോലെ തന്നെ അതിൽ ഏകദൈവ വിശ്വാസത്തെ കളങ്കപ്പെടുത്തും, അതുപോലെ തന്നെ താരാരാധന ഇസ്ലാമിക വിരുദ്ധം എന്നൊക്കെ പറയുന്നത് വലിയെന്തോ അപരാധം പോലെ ഇവിടെ പിന്നെ പ്രൊജക്റ്റ് ചെയ്യപ്പെടുകയാണ്. ഇത് വളരെ കൃത്യമായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇവിടെ ഞങ്ങൾക്ക് പറയാനുള്ളത് തീർച്ചയായും കളിയിലും ഇടപെടും, തീർച്ചയായും കുളിയിലും ഇടപെടും, തീർച്ചയായും നോക്കിലും ഇടപെടും, തീർച്ചയായും നാക്കിലും ഇടപെടും, എല്ലാറ്റിലും മതം ഇടപെടുക തന്നെ ചെയ്യും. കാരണം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ മതം എന്ന് പറയുന്നത് ലിബറലുകൾ വിവക്ഷിക്കുന്നത് പോലെ കേവലം വെള്ളിയാഴ്ച ഏതാനും ഒന്നര മണിക്കൂർ നേരം പിന്നെ അവിടെ ഒതുങ്ങുന്നതോ അല്ലെങ്കിൽ ഏതെങ്കിലും കുർബാനയിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ദിവസത്തെ അഞ്ചു നേരം നിസ്കാരത്തിലോ ഒതുങ്ങുന്ന ഒന്നല്ല ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം. ഞങ്ങളുടെ മതം എന്ന് പറയുന്നത് ഞങ്ങളുടെ ജീവിതത്തിന്റെ സകല നിഖില മേഖലകളിലും അത് ഇടപെട്ടുകൊണ്ടിരിക്കുക തന്നെ ചെയ്യും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പോ അത് വളരെ കൃത്യമായിക്കൊണ്ട് തന്നെ എല്ലാവരും മനസ്സിലാക്കുക, ഇസ്ലാം ഒരു ജീവിത ദർശനമാണ് എന്നുള്ളത്. ഇതിനെ പലപ്പോഴും വളരെ രസകരമായി തോന്നിയ കാര്യം എന്താ ചോദിച്ചാൽ, രാഷ്ട്രീയക്കാരടക്കം ഇതിലേക്കൊക്കെ ഇത്തരത്തിലുള്ള പ്രസ്താവന കാണുമ്പോൾ തന്നെ ചാടിക്കേറി അങ്ങോട്ട് അവരുടെ മനസ്സിലുള്ള ലിബറൽ ചിന്ത അവരെ ചാടിക്കേറി പ്രതികരിക്കുന്ന ഒരു അവസ്ഥ നിങ്ങൾ കാണണം. നമ്മുടെ ബഹുമാന്യനായിട്ടുള്ള വിദ്യാഭ്യാസ മന്ത്രി ഇതിനോട് ഈ ഒരു വിഷയത്തോട് പ്രതികരിച്ചിട്ടുള്ളത് താരാരാധന നടത്താൻ ജനങ്ങൾക്ക് അവകാശമുണ്ട്, വ്യക്തി സ്വാതന്ത്ര്യത്തിൽ കൈകടത്തരുത് എന്നുള്ളതാണ്. താരാധന നടത്താൻ പിന്നെ ഒരു പൗരനെ സംബന്ധിച്ചിടത്തോളം അധികാരം ഉണ്ടോ എന്ന് ചോദിച്ചാൽ തീർച്ചയായും ഉണ്ട്, അതിൽ യാതൊരു സംശയമില്ല. പക്ഷെ ഇവിടെ പറഞ്ഞത് എന്താണ്, മതപരമായി കൊണ്ട് മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഏതൊരു കാര്യത്തിലെന്നതുപോലെ ഈ കാര്യത്തിലും എന്ത് ചെയ്യാൻ പറ്റില്ല, അതിര് കവിയാൻ പാടില്ല എന്ന വിഷയം പറയുമ്പോൾ അവിടെ വ്യക്തി സ്വാതന്ത്ര്യം ഉണ്ടെന്ന് പറയുകയാണെങ്കിൽ ഇതേ കാര്യം ഇവരെ സംബന്ധിച്ചിടത്തോളം നാളെ പിന്നെ മുസ്ലിം പള്ളികളിൽ നിന്നോ അല്ലെങ്കിൽ മുസ്ലിം പണ്ഡിതനോ പറയാണ് നിങ്ങൾ അള്ളാഹുവിനെ അല്ലാതെ ആരാധിക്കാൻ പാടില്ല, നിങ്ങൾ വിഗ്രഹാരാധന നടത്താൻ പാടില്ല, നിങ്ങൾ പിന്നെ അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടില്ല, അവർക്ക് നേർച്ചകൾ കൊടുക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ നാളെ പറഞ്ഞൂടെ, തീർച്ചയായും ഇന്ത്യൻ പൗരന് അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിക്കാൻ അധികാരമില്ലേ, തീർച്ചയായും ഉണ്ട്. ഇന്ത്യൻ പൗരന് വിഗ്രഹാരാധന നടത്താൻ പിന്നെ അധികാരമില്ലേ, തീർച്ചയായും ഉണ്ട്. അതാണോ ഇവിടെ വിഷയം, മറിച്ച് അതല്ല എന്നുള്ളത് വളരെ വ്യക്തമാണ്. എന്നാലും തങ്ങളുടെ ഈ മനസ്സിലുള്ള ഈ ലിബറലിസം അത് ഇത്തരത്തിലുള്ള പിന്നെ മതജീവിതങ്ങളെ അടക്കം പിന്നെ വിഴുങ്ങുന്ന രൂപത്തിൽ അതിനെ അടക്കം പിന്നെ അതിലേക്കടക്കം തിട്ടൂരങ്ങൾ ഇറക്കുന്ന രൂപത്തിലേക്ക് അവരെ മാറ്റുകയാണ് എന്നുള്ളത്. പക്ഷെ വളരെ രസകരമായ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഈ പറഞ്ഞ ആളുകൾ താരാരാധന നടത്തുന്നത് ഭയങ്കര വ്യക്തി സ്വാതന്ത്ര്യമാണെന്ന് പറഞ്ഞ ആളുകൾ അവരുടെ പാർട്ടി ക്ലാസുകളിലോ അല്ലെങ്കിൽ അവരുടെ പാർട്ടിയുമായി ബന്ധപ്പെട്ടുകൊണ്ടോ അവര് എടുക്കുന്ന നിയമം എന്താണ്, പാർട്ടിയിൽ വ്യക്തിപൂജ അനുവദിക്കുകയില്ല എന്നാണ്. അപ്പോ വ്യക്തിപൂജ നടത്താൻ അല്ലെങ്കിൽ താരാരാധന നടത്താൻ വ്യക്തി സ്വാതന്ത്ര്യം ഉണ്ട് എന്നല്ല നേരത്തെ പറഞ്ഞത്. അപ്പോ ഇവിടെ അവരുടെ പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ പാർട്ടിയുടെ ഇന്നറായ അവസ്ഥയിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനെയൊക്കെ പറയാം. പക്ഷെ ഒരു മതത്തിന്റെ അധ്യാപനം എന്നുള്ള നിലക്ക് നിങ്ങൾ അതിര് കവിയരുത് എന്ന് പറഞ്ഞാൽ അത് വലിയ സബൂൽ മോപിക്കാത്തായി മാറുന്നു എന്നുള്ളതാണ്. അതേപോലെ തന്നെയാണ് ഇത് ഒരൊറ്റപ്പെട്ട കാര്യമൊന്നല്ല അല്ലെ, അവരുടെ പാർട്ടിയിൽ നടക്കുന്ന ഇന്റേണൽ ആയിട്ടുള്ള കാര്യങ്ങളിലേക്ക് ഇടപെടുകയല്ല. കണ്ണൂരിലുള്ള ഇന്റേണൽ പൊളിറ്റിക്സ് ആയിട്ട് വന്നിട്ട് ജയരാജൻ അത് വ്യക്തിപ്രഭാവം ഉയർത്തുന്നു എന്നൊക്കെയാണ്. അപ്പൊ താരാരാധന പോലും പ്രശ്നമില്ല, പിന്നെ വ്യക്തിപ്രഭാവം ഉയർത്തുന്നതിൽ എന്താണ് പ്രശ്നം എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. അപ്പൊ ഈ രൂപത്തിലൊക്കെയാണ് ഈ ഇത്തരത്തിലുള്ള ഇരട്ടത്താപ്പുകൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പൊ ഇവിടെയൊക്കെ വളരെ വ്യക്തമായിക്കൊണ്ട് മനസ്സിലാക്കുന്നത് മതജീവിതങ്ങളിലും അതുപോലെ തന്നെ മതത്തിന്റെ കൽപ്പനകളിലേക്കും ഇടപെടാനുള്ള ലിബറലുകളുടെ ആ ഒരു ത്വര അത് വല്ലാതെ ഇടയ്ക്കിടെ തികട്ടി വരുന്നത് മാത്രമാണ് ഇത്തരം കാര്യങ്ങളിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോ ഞാൻ പറഞ്ഞു വന്നത് ഇതേ കാര്യം തന്നെയാണ് LGBT പൊളിറ്റിക്സുമായി ബന്ധപ്പെട്ട് ഉൾപ്പെട്ടുകൊണ്ട് അന്താരാഷ്ട്ര തലത്തിൽ നടക്കുന്നത്. ജർമ്മനിയുടെ ജർമ്മൻ ടീം അവരുടെ ആ പ്രതിഷേധവും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചകളും എല്ലാം അത് വരുന്ന പാനലിസ്റ്റുകൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സംസാരിക്കുന്നുള്ളത് കൊണ്ട് ഞാൻ അതിലേക്ക് കൂടുതൽ കടക്കുന്നില്ല. അവിടെയൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഞങ്ങൾക്കൊരു ഒരു ആശയമുണ്ട്, ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന ചില സിദ്ധാന്തങ്ങളുണ്ട്, അതിന് വിരുദ്ധമായി കൊണ്ട് ഒരിത്തരം ഒന്നും പറയാൻ പാടില്ല, അല്ലെങ്കിൽ അതിന് വിരുദ്ധമായി കൊണ്ടുള്ള ഒരു കൾച്ചർ പോലും പാടില്ല, ആ കൾച്ചറിന് അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു ഒരു പൊതു ഇടങ്ങളുടെ സൃഷ്ടിപ്പ് പോലും സാധ്യമല്ല, അതുപോലും അനുവദിക്കുകയില്ല എന്ന നിലക്കുള്ള ലിബറൽ തിട്ടൂരങ്ങൾ ഒരു കളിയുമായി ബന്ധപ്പെട്ട് കൊണ്ട് പോലും നിരന്തരം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നു. അന്താരാഷ്ട്ര തലത്തിലുള്ള അത്തരം തിട്ടൂരങ്ങളുടെ മിനി വേർഷൻസ് ആണ് കേരളത്തിലെ മാധ്യമങ്ങളും കേരളത്തിലെ രാഷ്ട്രീയ രംഗത്തുമെല്ലാം നമുക്കും ഇവിടെയും കാണാൻ സാധിക്കുന്നത് എന്നുള്ളതാണ് ഈ ഒരു വിഷയത്തിന്റെ ഒരു ആമുഖം എന്നുള്ള നിലക്ക് സൂചിപ്പിക്കാനുള്ളത്. ഇൻഷാല്ലാ ബാക്കി കാര്യങ്ങൾ നമുക്ക് വലിയ ചർച്ചകളിൽ സംസാരിക്കാം. ഈ ഒരു ചർച്ചയിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യണം എന്ന് താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ പിന്നെ ചാറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടുള്ള ലിങ്ക് വഴി നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. പിന്നെ എല്ലാവരെയും ബാക്കി എല്ലാവരെയും ഈ പാനലിസ്റ്റുകളെയും അതുപോലെ തന്നെ ഇതിൽ കേൾക്കാൻ ഉള്ള എല്ലാവരെയും ഒറ്റ വാക്കിൽ സ്വാഗതം ചെയ്യാണ്.
വ്യക്തമായി ബാസിലിക്ക ഒരു ആമുഖം എന്നുള്ള നിലക്ക് ഇന്ന് നമ്മുടെ മുന്നിലുള്ള ഈ വേൾഡ് കപ്പുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങളെ പറ്റി ഒരു ധാരണ കൈമാറി, അതിനോടൊപ്പം തന്നെ ചേർത്ത് വെക്കാനുള്ളത് ഏതെങ്കിലും ഒരു സമയത്ത് കളി കാണുന്നതിനെയോ അതിന്റെ എന്റർടൈൻമെന്റ് ആയി എടുക്കുന്നതിനെയോ അതിനെപ്പറ്റി ഒരു പോസ്റ്റ് ഇടുന്നതിനെയോ ഒരു ടീമിനെ സപ്പോർട്ട് ചെയ്യുന്നതിനെയോ പറ്റി ഒന്നും അല്ല ഇവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മറിച്ച് അതൊരു പരിധി കടന്ന് ഒരിക്കലും ഒരു ഉപകാരവും ഇല്ലാത്ത എന്നൊരു ഉപദ്രവങ്ങൾ മാത്രം ഡെലിവർ ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്തുന്ന സാഹചര്യങ്ങളുണ്ട്. അത്തരം സാഹചര്യങ്ങൾ ഉണ്ടാവുമ്പോൾ സ്വാഭാവികമായിട്ടും മനുഷ്യന്റെ ജീവിതത്തിലെ എല്ലാ സീമകളെയും പറ്റി എല്ലാ മേഖലകളെയും പറ്റി സംസാരിക്കുന്ന അതിനെപ്പറ്റി നിർദ്ദേശം നൽകുന്ന അതിനെപ്പറ്റി മനുഷ്യനെ ഗൈഡ് ചെയ്യുന്ന മതമായ ജീവിത ദർശനമായ ഇസ്ലാമിന് സ്വാഭാവികമായിട്ടും അവിടെ ഇടപെടേണ്ടി വരും. അത് ഈ വിഷയത്തിൽ മാത്രമല്ല, ഏത് വിഷയത്തിലാണെങ്കിലും നമ്മൾ സ്വാഭാവികമായി നന്മ എന്ന് കരുതുന്ന വിഷയങ്ങളാണെങ്കിൽ പോലും ആ വിഷയങ്ങളിൽ നന്മ മാറിക്കൊണ്ട് അതിലെ അമിതമായ ഇടപെടലുകൾ തിന്മയിലേക്ക് നയിക്കുന്നു എങ്കിൽ അവിടെ മതം ഇടപെടും. അവിടെ മതം മാത്രമല്ല ചിലപ്പോൾ ഇടപെടാ നമ്മള് അത്തരം വിഷയങ്ങളിൽ ഇടപെടാൻ പറ്റുമോ എന്ന് ഇന്ന് ചോദിക്കുന്ന പല ആശയധാരകളും പല സംഘടനകളും പല പ്രത്യയശാസ്ത്രങ്ങളൊക്കെ അതിൽ ഇടപെടും. അപ്പോ അതിനെ ആ തരത്തിൽ മനസ്സിലാക്കുക, ഒരിക്കലും ഇസ്ലാം കളിക്കെതിരാണെന്നോ അല്ലെങ്കിൽ വിനോദങ്ങൾക്കെതിരാണ് എന്നോ അല്ല പറഞ്ഞു വെക്കുന്നത് എന്നും ഉൾക്കൊള്ളുക എന്ന് ആദ്യമായിട്ട് സൂചിപ്പിക്കുക. പിന്നെ ഇവിടെ നടക്കുന്ന കുറച്ച് അന്താരാഷ്ട്ര വിഷയങ്ങളെ പറ്റി ചെറിയൊരു ഐഡിയ തരിക എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നമുക്കറിയാം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഖത്തർ വേൾഡ് കപ്പ് തുടങ്ങിയത് മുതൽ ആരംഭിച്ചത് മുതൽ ഖത്തർ വേൾഡ് കപ്പ് എന്നുള്ള നിലക്ക് ഇവന്റ് ആയിട്ട് ആരംഭിച്ചത് മുതലല്ല, ഖത്തറിന് ആ 2022 വേൾഡ് കപ്പിനുള്ള വേദി കിട്ടിയത് മുതൽ ലോകത്താകെ വിവാദങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ആ വിവാദങ്ങളുടെ തുടർച്ച ഇവിടേക്ക് പോലും എത്തിയിട്ടുണ്ട്. അന്ന് ഖത്തർ കാശ് കൊടുത്തിട്ടാണ് അന്ന് വേൾഡ് കപ്പിന്റെ വേദി വാങ്ങിയത് എന്നും ഖത്തറിന് അത് നൽകാൻ പാടില്ല എന്നും ഖത്തറിന്റെ അഴിമതിയാണ് അവിടെ നടന്നിട്ടുള്ളത് എന്നും അന്ന് വ്യാഖ്യാനിച്ച ആളുകൾ ഇന്ന് ഫസ്റ്റ് കളി ഖത്തർ ഇക്വഡോറിനോട് തോറ്റപ്പോ ആ തോൽവിയിൽ ഖത്തർ കാശ് എറിഞ്ഞിട്ടുണ്ട് എന്നും അല്ലെങ്കിൽ കാശ് എറിഞ്ഞത് കൊണ്ട് കളി ജയിക്കാൻ പറ്റില്ല എന്നും അടക്കമുള്ള അധിക്ഷേപങ്ങൾ വളരെ ഒരു റാഡിക്കലായി അത്രയും എക്സ്ട്രീം ആയിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പൊ അന്ന് തുടങ്ങിയ ഒരു വിമർശനം ഒരു പതിറ്റാണ്ടിനപ്പുറം ഇന്നും നിലനിൽക്കുന്ന രീതിയിൽ ഒരു ലോങ് പ്രോസസ് ആയിക്കൊണ്ട് ഖത്തറിനെ ഭയങ്കരമായി ടാർഗറ്റ് ചെയ്തുകൊണ്ട് വിമർശിക്കുകയാണ്. അപ്പൊ എന്താണ് ഇതിന്റെ ഒരു കാരണം? എന്താണ് ഖത്തർ ഇപ്പോ ഒരുപാട് 22 വേൾഡ് കപ്പാണ് നടക്കാൻ പോകുന്നത്, 22 വേൾഡ് കപ്പിൽ 21 വേൾഡ് കപ്പുകളിലും ഇല്ലാത്തൊരു പ്രശ്നം എന്താണ് ഖത്തർ നടത്തുമ്പോ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഇതിന് മുന്നേ ചില വേൾഡ് കപ്പിന്റെ ആരംഭത്തിലൊക്കെ ചില വിവാദങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ഇത് അത്തരമൊരു വിവാദമല്ല, വേണമെങ്കിൽ ആ വിവാദങ്ങളൊക്കെ ചേർത്ത് വെച്ചാൽ പോലും ഖത്തറിന്റെ വിഷയത്തിലുണ്ടായ വിവാദത്തിനോട് ഒരു നിലക്ക് താരതമ്യം ചെയ്യാൻ കഴിയില്ല. ഈ പതിറ്റാണ്ടിനിടക്ക് ഒരു കൊല്ലം ഉണ്ടായ വിവാദം പോലും ഇതിനു മുന്നുണ്ടായ എല്ലാ വിവാദങ്ങളെക്കാൾ കൂടുതൽ വരും. അപ്പൊ എന്താണ് ഖത്തർ ചെയ്ത അപരാധം? നമുക്കറിയാം ഫുട്ബോൾ എന്ന് പറഞ്ഞാൽ പല ആളുകളും പറയും ഫുട്ബോൾ എന്തുകൊണ്ട് ജനകീയമായി എന്ന് ചോദിക്കുമ്പോൾ ഫുട്ബോളിന് പരിധികളില്ല, അതിരുകളില്ല, ക്രിക്കറ്റൊക്കെ ജെന്റിൽമാന്റെ ഗെയിമാണ്, ക്രിക്കറ്റൊക്കെ ചില പ്രത്യേക രാജ്യങ്ങളിലുള്ള ആളുകൾ മാത്രം കളിക്കുന്ന ഗെയിമാണ്. പക്ഷെ ഫുട്ബോൾ അങ്ങനെയല്ല, തെരുവുകളിലും വീഥികളിലും ആളുകൾ ഒരു പരിധിയും ഇല്ലാതെ സമ്പത്തുള്ളവനും സമ്പത്ത് ഇല്ലാത്തവനും പല റേഞ്ചുകളിൽ പല റേസുകളിൽ ഉള്ള ആളുകളും ഒക്കെ കളിക്കുന്ന ഗെയിമാണ്. അപ്പൊ അതിന് ആഗോളമായ ഒരു അക്സെപ്റ്റൻസ് ലഭിക്കുന്നുണ്ട്, അതുകൊണ്ടാണ് ഫുട്ബോളിന് ഇത്ര ആരാധകരെന്ന് പലരും പറയാറുണ്ട്. ഒരു പരിധിവരെ അത്തരം ആശയം ശരിയാണ്, അതുകൊണ്ട് തന്നെയാണ് ഫുട്ബോളിന് ഇത്തരം റീച്ച് കിട്ടുന്നതും ഈ രീതിയിൽ ഒരുപാട് ആളുകൾ അതിനേറ്റെടുക്കുകയും ചെയ്യുന്നത്.
എന്നാൽ ഫുട്ബോളിന്റെ ഒരു ഇപ്പോഴത്തെ അവസ്ഥ നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ ഫുട്ബോൾ യൂറോപ്പിൽ മാത്രം കേന്ദ്രീകൃതമായിട്ടുള്ള അവസ്ഥയാണുള്ളത്. നമുക്കറിയാം ലോകത്തെ ഏറ്റവും മികച്ച പ്ലേയേഴ്സ് ആരൊക്കെയാണെന്ന് നോക്കുമ്പോൾ അതിലധിക പേരും ചരിത്രത്തിലാണെങ്കിലും ഈ കാലഘട്ടത്തിലാണെങ്കിലും വരുന്നത് ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലാണ്. ബ്രസീല്, അതേപോലെ തന്നെ അർജന്റീന, അതേപോലെ തന്നെ ഉറുഗ്വായ ഒക്കെ അടങ്ങുന്ന രാജ്യങ്ങളിലാണ്. അതുപോലെ യൂറോപ്യൻ രാജ്യങ്ങളിലില്ല എന്നല്ല പറയുന്നത്, മറിച്ച് അത്തരം രാജ്യങ്ങളിലാണ് ഒരുപാട് നോട്ടബിൾ ആയിട്ടുള്ള താരങ്ങൾ വരുന്നത്. പെലെ, റൊമാരിയോ, മറഡോണ, ഗാരിഞ്ച എന്നൊക്കെ പറയുന്ന, റിക്വൽ ബാറ്റിസ്റ്റുട്ട എന്നൊക്കെ പറയുന്ന വിഖ്യാതമായ പ്ലേയേഴ്സ് വരുന്ന ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലാണ്. നമ്മൾ ഫുട്ബോളിൽ നിന്ന് എടുത്തു നോക്കുന്നത് എവിടെയാണ് ഫുട്ബോൾ കാര്യമായിട്ട് നടക്കുന്നത്, ആഗോളമായിട്ട് ചർച്ച ചെയ്യപ്പെടുന്ന ഇത്തരം ഇന്റർനാഷണൽ അന്താരാഷ്ട്ര കളികൾ വരുന്നത് വളരെ കുറച്ച് സമയത്ത് മാത്രമാണ്. 4 കൊല്ലം കൂടുമ്പോൾ വരുന്ന വേൾഡ് കപ്പുകളും അതേപോലെ തന്നെ അത്തരം ഇടവേളകൾ കഴിയുമ്പോൾ കോപ്പ അമേരിക്ക 2 വർഷം കൂടുമ്പോഴാണ് വരിക, 4 വർഷം കൂടുമ്പോൾ വരുന്ന യൂറോ കപ്പ്, അതിൽ കോപ്പ അമേരിക്ക ചില സമയങ്ങളിലൊക്കെ സമയം തെറ്റി വരാറുണ്ട്. അങ്ങനെ വരുന്ന എപ്പോഴെങ്കിലും നടക്കാറുള്ള ഇന്റർനാഷണൽ ഫുട്ബോളുകൾ മാറ്റി വെച്ചാൽ ഫുട്ബോൾ കൂടുതൽ സമയത്ത് നടക്കുന്നത് അല്ലെങ്കിൽ ഫുട്ബോളിന്റെ പ്രധാനപ്പെട്ട മേഖല എന്ന് പറയുന്നത് അതിന്റെ വാണിജ്യ ഇടം എന്ന് പറയുന്നത് ക്ലബ് ഫുട്ബോൾ ആണ്. ക്ലബ് ഫുട്ബോൾ എവിടെയാണ് കൂടുതൽ നിലനിൽക്കുന്നത്? യൂറോപ്പിലാണെങ്കിൽ യൂറോപ്പിൽ മാത്രമാണെന്ന് പറയേണ്ടി വരും. ഫുട്ബോൾ ശ്രദ്ധിക്കുന്ന അത്രയും സൂക്ഷ്മമായി വീക്ഷിക്കുന്ന ആളുകൾക്ക് പോലും ഒരിക്കലും ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിൽ നടക്കുന്ന ടൂർണമെന്റുകളെ പറ്റിയിട്ടോ അവിടെ നടക്കുന്ന ക്ലബ് ഫുട്ബോളിനെ പറ്റിയിട്ടോ ഒരു പരിധിയിലധികം അറിവുണ്ടായിക്കൊള്ളണമെന്നില്ല. ടോപ്പ് 5 ലീഗുകൾ എന്ന് പറഞ്ഞുകൊണ്ട് യൂറോപ്പിലെ 5 ലീഗുകളെ എണ്ണാറും ആ 5 ലീഗുകളിലെ ക്ലബുകൾക്ക് ഒരു പ്രത്യേക പരിഗണന നൽകാറൊക്കെ ഉണ്ട്. അത് ഫുട്ബോളിന്റേതായിട്ടുള്ള മാർഗമാണ്, മേഖലയാണ്, അതിലേക്ക് വല്ലാതെ പോവുകയല്ല ചെയ്യുന്നത്. മറിച്ച് ഫുട്ബോൾ എന്ന് പറയുന്ന ഗെയിം ഒരു ആഗോള ഗെയിം ആയിട്ട് വീക്ഷിക്കുമ്പോൾ പോലും അതിന്റെ മാർക്കറ്റ് ഇരിക്കുന്നത് യൂറോപ്പിലാണ്, അല്ലെങ്കിൽ യൂറോപ്പിൽ അതിനെ കേന്ദ്രീകരിച്ചിട്ടുണ്ട്. ലോകത്തെ ഏറ്റവും മികച്ച പ്ലെയർ ആയിട്ട് അറിയപ്പെടുന്ന ലയണൽ മെസ്സി ലാറ്റിൻ അമേരിക്കക്കാരനാണ്, അർജന്റീനക്കാരനാണ്. അദ്ദേഹം കളിക്കുന്നത് ഫ്രാൻസിന്റെ ക്ലബായിട്ടുള്ള PSG യിലാണ്. നെയ്മർ കളിക്കുന്നത് ഫ്രാൻസിന്റെ ക്ലബായിട്ടുള്ള PSG യിലാണ്. ഈ രീതിയിൽ പുറം രാജ്യങ്ങളിലുള്ള ആളുകൾക്ക് പോലും ഫുട്ബോളിൽ ശ്രദ്ധിക്കപ്പെടണമെങ്കിൽ അവർക്ക് യൂറോപ്പിൽ വന്ന് കളിച്ചേ തീരുള്ളൂ, അല്ലാതെ അവർക്ക് മാർഗമല്ല. യൂറോപ്പിലെ ടോപ്പ് 5 ലീഗുകളിലെ പ്രധാനപ്പെട്ട ക്ലബുകളിൽ കളിച്ചാൽ മാത്രമേ അവർക്ക് ഫുട്ബോളിന്റെ പ്രധാന വാർത്തകളിൽ ഇടം നേടാൻ പറ്റുള്ളൂ. അങ്ങനെയാണെങ്കിൽ മാത്രമേ അവർക്ക് വാല്യൂ ഉണ്ടാവുള്ളൂ. ബ്രസീലിന്റെ ഒരു ചരിത്രം പറയുകയാണെങ്കിൽ ബ്രസീലിന്റെ ഏറ്റവും മികച്ച മിഡ്ഫീൽഡേഴ്സ് ഒരാളായിട്ടുള്ള ഓസ്കാർ എന്ന് പറയുന്ന പ്ലെയർ വളരെ മനോഹരമായി ഗെയിം കളിച്ച പ്ലെയർ ആയിരുന്നു, ചെൽസിയുടെ പ്രധാനപ്പെട്ട മുന്നേറ്റ നിരക്കാരനായിരുന്നു, അന്നത്തെ ബ്രസീലിന്റെ മെയിൻ സ്കോറിലെ ഏറ്റവും പ്രധാനപ്പെട്ട അംഗമായിരുന്നു. ആ വ്യക്തി കുറച്ച് കാശ് അധികം കിട്ടിയത് കൊണ്ട് ചൈനയിലേക്ക് കൂടുമാറി ചൈനയിൽ ഒരു ക്ലബിന് കളിച്ചു, പിന്നീട് ആ വ്യക്തിയെ അന്താരാഷ്ട്ര ടീമിൽ കണ്ടിട്ടില്ല. അതായത് യൂറോപ്പിൽ കളിക്കാൻ പറ്റുമോ എങ്കിൽ നിങ്ങൾക്ക് നിലനിൽക്കാം എന്നതാണ് ഫുട്ബോളിന്റെ ഇപ്പോഴത്തെ അവസ്ഥ. ഞാൻ ആ അവസ്ഥയെ വേറെ ഏതെങ്കിലും രീതിയിൽ നെഗറ്റീവ് വൽക്കരിക്കുകയല്ല, മറിച്ച് അത് റിയാലിറ്റിയെ എടുത്തു പറഞ്ഞതാണ്. യുവേഫ നടത്തുന്ന യൂറോപ്പിന്റെ ഫുട്ബോൾ ഫെഡറേഷൻ ആയിട്ടുള്ള യുവേഫ നടത്തുന്ന ലീഗുകൾ ടൂർണമെന്റുകൾക്കും അവർ നൽകുന്ന അവാർഡുകൾക്കുമാണ് താരങ്ങൾ കൂടുതൽ മത്സരിക്കാറുള്ളത്. ലോകത്ത് മുഴുവനായിക്കൊണ്ട് എല്ലാ പ്ലേയേഴ്സിനെയും പരിഗണിച്ചുകൊണ്ട് ഫിഫ നൽകുന്ന ഫിഫ ദി ബെസ്റ്റ് പ്ലെയർ അവാർഡ്, ആ അവാർഡ് കഴിച്ചാൽ പിന്നെ ഏറ്റവും വലിയ അവാർഡ് എന്താണ് ഒരു ഒരു പ്ലെയർക്ക് ലഭിക്കാനുള്ളതെന്ന് വെച്ചാൽ ഒരൊറ്റ കോണ്ടിനെന്റിന്റെ യൂറോപ്പിന്റെ മാത്രം യുവേഫ നൽകുന്ന ബെസ്റ്റ് പ്ലെയർ അവാർഡിനാണ് പിന്നീട് വാല്യൂ ഉള്ളത്. മറ്റൊരു കോണ്ടിനെന്റിന് മറ്റൊരു ഒരു ആ രീതിയിലുള്ള ഏതെങ്കിലും ഫെഡറേഷനുകൾക്കോ അത്രയൊരു വാല്യൂ ഇല്ല. അപ്പൊ യൂറോപ്പിൽ കേന്ദ്രീകൃതമായ ഫുട്ബോൾ, ആ ഫുട്ബോൾ അവരുടെ കയ്യിൽ നിന്ന് പോവുകയാണ്. അവരുടെ കയ്യിൽ നിന്ന് എങ്ങനെയാ പോകുന്നത്? പല തരത്തിൽ. ഇപ്പൊ പറഞ്ഞ വേൾഡ് കപ്പ് മാത്രമല്ല, നേരത്തെ പറഞ്ഞല്ലോ മെസ്സി നെയ്മർ ഒക്കെ കളിക്കുന്ന വലിയൊരു ക്ലബാണ് ഫ്രാൻസിലെ പാരീസ് സെന്റ് ജെർമൈൻ എന്നുള്ളത്. ആ പാരീസ് സെന്റ് ജെർമൈന്റെ ഉടമസ്ഥര് ഇന്ന് ഖത്തർ സ്പോർട്സ് ഇൻവെസ്റ്റ്മെന്റ് ആണ്, അഥവാ QSI ആണ്. ഖത്തർ വാങ്ങി ഏറ്റവും യൂറോപ്പിൽ വെച്ച് ഞാനീ പറഞ്ഞ എല്ലാ വിപണനവും നടക്കുന്ന അത്രയും വലിയ ഫുട്ബോൾ മാർക്കറ്റായ യൂറോപ്പിലെ ഏറ്റവും കൂടുതൽ മൂല്യമുള്ള താരങ്ങൾ കളിക്കുന്ന അത്രയും സ്ക്വാഡ് ഡെപ്ത് ഉള്ള ടീമായ പാരീസ് സെന്റ് ജെർമൈന്റെ ഓണേഴ്സ് ഇന്ന് ഖത്തറാണ്. അതേപോലെ തന്നെ ഈ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ അല്ലെങ്കിൽ ഏറ്റവും കോമ്പറ്റീറ്റിംഗ് ആയിട്ടുള്ള ഏറ്റവും കൂടുതൽ മൂല്യമുള്ള താരങ്ങൾ കളിക്കുന്ന ലീഗാണ് ഏതാണെന്ന് ചോദിച്ചാൽ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗാണ്, EPL ആണെന്ന് പറയാൻ പറ്റും. ആ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിലെ ഏറ്റവും പ്രധാനപ്പെട്ട 2 ക്ലബുകളാണ് മാഞ്ചസ്റ്റർ സിറ്റിയും ലിവർപൂളും. അതിൽ മാഞ്ചസ്റ്റർ സിറ്റി UAE ഓണർഷിപ്പിലാണുള്ളത്, ലിവർപൂളും UAE ഓണർഷിപ്പിലേക്ക് പോവാണ്. അപ്പോ പ്രധാനപ്പെട്ട എന്ന് പറഞ്ഞാൽ അത്ര ഇമ്പോർട്ടന്റ് ആയ 5-6 ടീമിനെ എടുത്താൽ ആ ടീമുകളിൽ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന മെസ്സി നെയ്മർ അടങ്ങുന്ന അത്രയും മൂല്യമുള്ള താരങ്ങൾ കളിക്കുന്ന PSG അതോ പാരീസ് സെന്റ് ജെർമൈൻ പോയി, സിറ്റി മാഞ്ചസ്റ്റർ സിറ്റി പോയി. മാഞ്ചസ്റ്റർ സിറ്റി എന്ന് പറയുമ്പോൾ നേരത്തെ പറഞ്ഞ അത്രയും കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൽ ഒന്നിലധികം തവണ തുടർച്ചയായിട്ട് ചാമ്പ്യൻസ് ആയ ടീമാണ്. ലോകത്തിലെ ഏറ്റവും മികച്ച 2 ടീം എടുത്താൽ ഒന്ന് PSG ഒന്ന് സിറ്റിയും ആയിരിക്കും സ്ക്വാഡ് നോക്കിയാൽ. ആ സിറ്റി UAE കൊണ്ടുപോയി ലിവർപൂള് അഥവാ കഴിഞ്ഞ തൊട്ട് മുമ്പത്തതിന്റെ മുമ്പത്തുള്ള ചാമ്പ്യൻസ് ലീഗിന്റെ അഥവാ യു എഫ് നടത്തുന്ന ചാമ്പ്യൻസ് ലീഗിന്റെ ചാമ്പ്യന്മാരാണ്, അത്രയും വലിയ ക്ലബ്ബാണ്, അതിനെ യു എ കൊണ്ടുപോകാൻ പോകുന്നു എന്നുള്ള കിംവദന്തികൾ വരുന്നു, റൂമേഴ്സ് വരുന്നു. എങ്ങനെയാണ് യൂറോപ്യന്മാർക്ക് സഹിക്കുക? അതും ഞങ്ങൾ പറയുന്നു ഞങ്ങളുമാണ് ലോകത്തിന്റെ ശ്രദ്ധാ കേന്ദ്രം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന യൂറോപ്യന്മാർക്ക് എങ്ങനെ സഹിക്കുക? ഏഷ്യൻ മുസ്ലിം രാജ്യമായിട്ടുള്ള യു എയും ഖത്തറും ഒക്കെ ഇജ്ജാതി ഇടപെടലുകൾ അവിടെ ഇടപെടുമ്പോൾ അതിന്റെ ഇടയിൽ കൂടെയാണ് ഈ വേൾഡ് കപ്പ് വരുന്നത്. ഒരു നിലക്ക് അവർക്ക് അംഗീകരിക്കാൻ കഴിയില്ല. അതും ഈ വേൾഡ് കപ്പ് എന്ന് പറഞ്ഞാൽ ചില്ലറ വേൾഡ് കപ്പ് ആണോ? 220 ബില്യണിലധികമാണ് ഖത്തർ ഈ വേൾഡ് കപ്പിനായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത്. ഇതുവരെ നടന്ന 21 വേൾഡ് കപ്പുകളുടെ ബഡ്ജറ്റും കൂട്ടി വെച്ചാൽ പോലും ആ വേൾഡ് കപ്പിന്റെ ഈ വേൾഡ് കപ്പിന്റെ അടുക്ക് എത്തില്ല. അത്രയും ഭീമമായ തുക ചെലവഴിച്ചുകൊണ്ട് ആ തുക എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് ഇപ്പൊ ദൂർത്താണെന്നുള്ളത് ഒരു പരിധി വരെ അങ്ങനെ വിൽക്കാനിക്കാൻ പറ്റില്ല. കാരണം ഖത്തറിന് ഈ വേൾഡ് കപ്പ് കഴിഞ്ഞാൽ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു നഗരം ഉണ്ടാക്കിയിട്ടുണ്ട്, ഒരു മെട്രോ സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ട് ഈ വേൾഡ് കപ്പിനായിട്ട്. അതൊക്കെ അതിന് ശേഷവും ഇൻഫ്രയാണ്, ഉപയോഗപ്പെടുത്താൻ പറ്റും. അപ്പോ ആ നിലക്കും ഒരു വലിയ എമൗണ്ട് ചെലവഴിച്ചുകൊണ്ട് വലിയ ഭീമമായ തുക ചെലവഴിച്ചുകൊണ്ടാണ് ഖത്തർ ഈ വേൾഡ് കപ്പ് നടത്തുന്നത്. അപ്പൊ ആ ഒരു ലോകത്തിന്റെ മുഴുവൻ ശ്രദ്ധ ഖത്തർ ആകർഷിക്കുമ്പോൾ ചെറിയ രാജ്യമാണ്, കുഞ്ഞു രാജ്യമാണ്, കേരളത്തിന്റെ പകുതി വലുപ്പമാണ് ഖത്തറിനുള്ളത്. അതിന്റെ ജനസംഖ്യ ഖത്തറിയന്മാരെ മാത്രം പരിഗണിക്കുമ്പോൾ ഒരു 500,000 30 ലക്ഷം ആളുകൾ താമസിക്കുന്നുണ്ടെങ്കിലും അത് 25 ലക്ഷത്തോളം ആളുകൾ പുറം നാടുകളിൽ നിന്ന് മൈഗ്രേറ്റ് ചെയ്തു വന്ന ആളുകളാണ്. അപ്പൊ ആ 500,000 ആളുകൾ മാത്രം ഉൾക്കൊള്ളുന്ന കേരളത്തിന്റെ 1/80 മാത്രം ജനസംഖ്യ വരുന്ന ആ കുഞ്ഞു രാജ്യം, അതാണ് ലോകത്തിന്റെ മുഴുവൻ അറ്റൻഷൻ അങ്ങനെ നേടിക്കൊണ്ടിരിക്കുന്നത്. ഖത്തറിന്റെ ലോകത്തിലെ സ്ഥാനം നോക്കിയാൽ ഞാൻ ഖത്തറിനെ ഗ്ലോറിഫൈ ചെയ്യല്ല, അവർ എന്തുകൊണ്ട് ഖത്തറിനെ ഇങ്ങനെ ഒരു ഒരു ശ്രദ്ധാപൂർവം സൂക്ഷിച്ചുകൊണ്ട് പതിറ്റാണ്ടുകളോളം ഇരുന്നു കൊണ്ട് വിമർശിക്കുന്നു ചോദിക്കുമ്പോൾ ആ ഖത്തറിന്റെ മെറിറ്റുകളെ പറ്റി കുറച്ച് പറയേണ്ടതുണ്ടെന്ന് പറയാണ്. ആ ഖത്തറിന്റെ ലോകത്തിലെ സ്ഥാനം നോക്കുമ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ 4-ാമത്തെ സാമ്പത്തിക ശക്തിയാണ് ഖത്തർ. ഏത് ഖത്തർ? നേരത്തെ പറഞ്ഞ കേരളത്തിന്റെ പകുതി മാത്രം വലുപ്പമുള്ള, കേരളത്തിന്റെ 1/80 മാത്രം ജനസംഖ്യയുള്ള ഖത്തർ. ലോകത്തിലെ ഏറ്റവും വലിയ 3-ാമത്തെ അതോ 4-ാമത്തെ 5-ാമത്തെ ഈ ഏതോ ഒരു സ്ഥാനത്താണ് ഓയിൽ ഉൽപാദനത്തിൽ, എണ്ണ ഉൽപാദനത്തിൽ ഖത്തർ ഇരിക്കുന്നത്. അപ്പൊ അത്രയും ഭീമമായ ശക്തിയായിട്ട് ഖത്തർ വളർന്നിട്ടാണ് ആ വളർച്ച ഫുട്ബോളിലേക്ക് കൂടെ എക്സ്റ്റെൻഡ് ചെയ്യാണ്. ക്ലബ് ഫുട്ബോളിൽ ഇടപെട്ടുകൊണ്ടും അതേപോലെ തന്നെ ഇവിടെ അവസാനമായിട്ട് ലോകം മുഴുവൻ ശ്രദ്ധിക്കുന്ന ഇതുവരെ കാണാത്ത അസാമാന്യമായ ഒരു വേൾഡ് കപ്പ് നടത്തിക്കൊണ്ടും അതിന്റെ വിമർശനം അന്ന് തുടങ്ങിയത് മുതൽ ഇന്നുവരെ അവസാനിപ്പിച്ചിട്ടില്ല. ആരൊക്കെയാണ് വിമർശിക്കുന്നത്? ചെറിയ ചെറിയ ആളുകളോ വ്യക്തികളോ ആണോ? ഈ സ്റ്റേഡിയത്തിൽ നിന്ന് നമുക്ക് അറിയാം, യൂറോപ്പിലെ ഫുട്ബോൾ കാണുമ്പോൾ അറിയാം, ഏതെങ്കിലും ഒരു കളി അവരുടെ ഇഷ്ട ടീം തോറ്റു കഴിഞ്ഞാൽ കറുത്ത വർഗ്ഗക്കാരോ അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെടാത്ത രാജ്യക്കാരോ ഉണ്ടെങ്കിൽ ആ രാജ്യക്കാരുടെ ദേഹത്തേക്ക് ബ്രെഡിന്റെ കഷ്ണവും അതേപോലെ തന്നെ പഴത്തൊലിയും വെള്ളത്തിന്റെ കുപ്പിയൊക്കെ വലിച്ചെറിയുന്ന വളരെ നികൃഷ്ടരായ വർഗീയവാദികളും വംശീയവാദികളായിട്ടുള്ള ഓഡിയൻസ് ഉണ്ട് യൂറോപ്പിൽ. നേരത്തെ പറഞ്ഞ മെസൂട്ട് ഒസിൽ, മെസൂട്ട് ഒസിലിനെ പറ്റി സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ ജർമ്മനീനെ പറ്റി പറയുമ്പോൾ പറയാറില്ല മെസൂട്ട് ഒസിൽ, അദ്ദേഹം മുസ്ലിമാണ്, അതേ പറ്റി ഇൻഷാല്ലാഹ് കുറച്ച് കൊണ്ട് പറയാം. അപ്പോ അദ്ദേഹത്തിന്റെ ദേഹത്തേക്ക് എത്ര തവണയാണ് ഭക്ഷണത്തിന്റെ വേസ്റ്റ് വലിച്ചെറിഞ്ഞിട്ടുള്ളത്? ബ്രസീലിനായിട്ടുള്ള ഡാനി ആൽവസ് അവരൊക്കെ അത് ആ വലിച്ചെറിഞ്ഞ ഭക്ഷണം കഴിച്ചുകൊണ്ട് മാതൃകകളായിട്ടുണ്ട്. അപ്പോ അത്തരത്തിലുള്ള വളരെ വൃത്തികെട്ട പെരുമാറ്റം പെരുമാറുന്ന ഓഡിയൻസ് അവിടെ ഉണ്ട്. ആ ഓഡിയൻസ് അല്ല, ആ ഓഡിയൻസ് അല്ല ഈ വർഗീയ വംശീയ പ്രചാരണങ്ങൾക്ക് പിന്നിൽ നിൽക്കുന്നത്. മറിച്ച് ഇത്തരം കാര്യങ്ങളുടെ നേതൃത്വം വഹിക്കുന്നത് വളരെ വലിയ ക്രെഡിബിലിറ്റി ഉള്ള, വളരെ വലിയ സ്വാധീനമുള്ള പോപ്പുലർ മീഡിയകളെന്ന് നമ്മൾ പറയുന്ന BBC, ടെലിഗ്രാഫ്, അതേപോലെ തന്നെ ഗാർഡിയൻ അടങ്ങുന്ന വളരെ പ്രധാനപ്പെട്ട മീഡിയകളാണ്. നേരത്തെ പറഞ്ഞു, വാസൽക്ക് സൂചിപ്പിച്ചു, ഈ വേൾഡ് കപ്പിന്റെ ഉദ്ഘാടന ചടങ്ങ് ഞങ്ങൾ സംപ്രേഷണം ചെയ്യില്ല എന്ന് ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച മീഡിയകളിൽ ചിലത് പറയുമ്പോൾ എത്രത്തോളമാണ് അവരുടെ പ്രതികാരമുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എത്രത്തോളമാണ് അവർക്ക് ദേഷ്യമുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ആ ദേഷ്യം ഏതൊക്കെ രീതിയിലാണ് അവർ വ്യാഖ്യാനിക്കുന്നത്? LGBTQ ഇഷ്യൂ എന്നാണ് പറയുന്നത്. LGBTQ ഇഷ്യൂ എന്ന് പറയുമ്പോൾ എന്ത് ഇഷ്യൂ ഉള്ളതായിട്ടാണ് അവർ പറയുന്നത്? ഖത്തറിൽ LGBTQ കമ്മ്യൂണിറ്റിക്ക് എന്ത് പ്രശ്നമാണുള്ളത്? അവർ വ്യാഖ്യാനിക്കുന്ന ഒരു പ്രശ്നവും ഒരു ബുദ്ധിമുട്ടും അവർക്കില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇതുവരെ ഖത്തർ വേൾഡ് കപ്പിന്റെ മാനുവൽ ആയിട്ടോ അതിന്റെ മുന്നോടിയായിട്ടുള്ള ഇൻഫർമേഷൻ ആയിട്ടോ പ്രൊവൈഡ് ചെയ്ത ഒന്നിലും LGBTQ പറ്റി, അവരുടെ ഈ രാജ്യത്തുള്ള ജീവിതത്തെ പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല. ആ ഒന്നും പറയാത്ത ഖത്തറിനെ പറ്റി ഇവരെന്താ പറയുന്നത്? ഖത്തറിൽ ഈ ആളുകൾ കയറി ചെന്നാൽ അവരെ പിടിച്ച് ജയിലിലിടും. എത്ര ആളുകളെ ജയിലിൽ ഇട്ടിട്ടുള്ളത്? ഇപ്പോ കളി തുടങ്ങി, ഏകദേശം കാണികളെല്ലാം വന്നു കഴിഞ്ഞു, വരാനുള്ള കാണികൾ മുഴുവൻ വന്നു കഴിഞ്ഞു. അതിലെന്തായാലും സ്വാഭാവികമായിട്ടും ആ കമ്മ്യൂണിറ്റിയിൽപ്പെട്ട ആളുകൾ ഉണ്ടാവും. എത്ര ആളുകളെ ജയിലിട്ടുള്ളത്? ഒരാളെയും ജയിലിലിട്ടിട്ടില്ല, ജയിലിടുന്ന് ഖത്തർ പറഞ്ഞിട്ടില്ല. ദുർവ്യാഖ്യാനം, ഖത്തറിനെതിരെയുള്ള വെറുപ്പ് പ്രചരണം എന്നുള്ളത് മാത്രമാണ് ലക്ഷ്യം. എന്തുകൊണ്ട്? ഏഷ്യൻ മുസ്ലിം രാജ്യമാണ്, ഇവർ ആഗ്രഹിക്കുന്ന മേഖലയിലേക്ക് അവർ കടന്നു വരുന്നു. ഇവർ വലിയ സാമ്പത്തിക ശക്തിയുമാണ്. ഇനി എന്താണ് LGBTQ ബന്ധപ്പെട്ട അവിടെ യഥാർത്ഥ പ്രശ്നം? അവിടെ ചില നിയമങ്ങളുണ്ട്, ആഭ്യന്തരമായ നിയമങ്ങളുണ്ട്, എല്ലാ രാജ്യങ്ങളിലും ഉള്ളതുപോലെ തന്നെ. UKയിൽ മൃഗരതി നിയമവിരുദ്ധമായതുപോലെ തന്നെ ഖത്തറിൽ സ്വവർഗരതി നിയമവിരുദ്ധമാണ്. UKയിലും US ലും, US ലെ ഒന്നോ രണ്ടോ സ്റ്റേറ്റുകൾ മാറ്റി നിർത്തിയാൽ ബാക്കി സ്റ്റേറ്റുകളിൽ ഇൻസെസ്റ്റ് നിയമവിരുദ്ധമായതുപോലെ തന്നെ ഖത്തറിൽ സ്വവർഗരതി നിയമവിരുദ്ധമാണ്, ഇൻസെസ്റ്റ് നിയമവിരുദ്ധമാണ്. അത് ഓരോരുത്തരുടെ നിയമമാണ്. അതിന് അവർക്ക് അവരുടേതായിട്ടുള്ള കാരണങ്ങൾ ഉണ്ടാവും. ആ കാരണങ്ങളെയോ ആ ധാർമ്മികതയുടെ കൂടുതൽ പശ്ചാത്തലങ്ങളെയോ പറ്റി ഇവിടെ ചർച്ച ചെയ്യുന്നില്ല. മറിച്ച് ഓരോരുത്തർക്കും ഓരോരുത്തരുടേതായിട്ടുള്ള കാരണങ്ങൾ ഉണ്ടാവും. ആ കാരണങ്ങളുടെ വിശാലതയാണ് അവരുടെ നിയമമായിട്ട് പ്രകടമാകുന്നത്. ഖത്തർ UKക്ക് എന്തുകൊണ്ട് മൃഗവുമായി ഒരു വ്യക്തിക്ക് ലൈംഗികബന്ധം ഏർപ്പെടാനുള്ള സ്വാതന്ത്ര്യമില്ല എന്ന് പറയാൻ കഴിയുന്നു? അവർക്ക് അതിൻ്റെതായിട്ടുള്ള ബേസ് അവിടെ ഉണ്ട്. അവർക്ക് അതിൻ്റെതായിട്ടുള്ള ന്യായീകരണം വിശദീകരണം ഉണ്ട് ഇല്ല എന്നല്ല പറയുന്നത്. അതേ ന്യായീകരണവും വിശദീകരണവും ഖത്തറിന് സ്വവർഗരതി നിയമവിരുദ്ധമാക്കാനുള്ള വിഷയത്തിലുണ്ട്. അത് ഖത്തറിന്റെ ആഭ്യന്തര നിയമമാണ്. ആ നിയമം മാറ്റിയിട്ടുണ്ടോ? മാറ്റിയിട്ടില്ല. അത് അതുപോലെ തന്നെ നിലനിൽക്കുന്നുണ്ട്. നിങ്ങൾ നിങ്ങളുടെ രാജ്യങ്ങളിൽ കൊണ്ടുവരുന്ന നിയമങ്ങൾ അതുപോലെ നിലനിർത്തുന്നത് പോലെ തന്നെ ഇവിടെയും ഈ ഈ നിയമം അതുപോലെ നിലനിൽക്കുന്നുണ്ട്. അതിനർത്ഥം ഒരു സ്വവർഗരതിക്കാരൻ വന്നിട്ട് അവർ കൂട്ടുകാരായിട്ട് ജീവിക്കുന്ന റൂമിനുള്ളിൽ അവരുടെ ഏതെങ്കിലും രീതിയിലുള്ള സ്വഭാവങ്ങൾ പ്രകടിപ്പിച്ചു എന്നുള്ളത് കൊണ്ട് ഖത്തർ ആ റൂമിലേക്ക് ക്യാമറ വെച്ച് വന്ന് അവരെ പീഡിപ്പിക്കുമെന്നല്ല, അല്ലെങ്കിൽ അവരെ ജയിലിലേക്ക് അടക്കുമെന്നല്ല അതിനർത്ഥം. ആ നിയമമാണ് നിലനിൽക്കുന്നുണ്ട്, ആ നിയമം പിൻവലിച്ചിട്ടില്ല. അതിനർത്ഥം പുറത്തുനിന്ന് വരുന്ന ആളുകൾക്ക് അവരുടെ ഏതെങ്കിലും പ്രത്യേക സ്വഭാവം കാരണം അവരെ പിടിച്ച് ജയിലിലിടുന്നതല്ല. അത്തരം ഒരു ഇൻസിഡന്റും നിങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയുകയുമില്ല. അതിന്റെ ഭാഗമായിട്ട് നടന്ന ചില വിവാദങ്ങൾ, ചില പോപ്പുലർ ഫുട്ബോൾ പ്ലെയേഴ്സും ടീമുകളും നടന്ന ചില വിവാദങ്ങൾ, ഇംഗ്ലണ്ടിന്റെ ക്യാപ്റ്റൻ ഹാരി കെയ്ൻ ഒരു ആംബാൻഡുമായിട്ട് ബന്ധപ്പെട്ട ഒരു വിവാദത്തിൽ ഏർപ്പെട്ടിരുന്നു, അത് ഫിഫ നിരോധിച്ചു. അതേപോലെ തന്നെ ഇപ്പോ ഒരു ഈ വിഷയങ്ങളെ പറ്റി മിണ്ടാൻ പാടില്ല, ഇതിന്റെ സൈനികൾ കൊണ്ടുവരാൻ പാടില്ല, അതൊക്കെ ഖത്തറിലുള്ള നിയമം തന്നെയാണ്. ഇതിന്റെ കൊടി പറ്റൂല, ഇതിന്റെ പ്രൊപ്പഗേഷൻ പറ്റൂല, അത് ഖത്തറിന്റെ ആഭ്യന്തര നിയമമാണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അവർക്ക് അതിനുള്ള സ്വാതന്ത്ര്യമുണ്ട്. അവരുടെ നാട്ടിൽ കുറച്ചു കാലമെങ്കിലും നിങ്ങളുടെ പൊളിറ്റിക്സ് പറയാതിരുന്നുവെങ്കിൽ നിങ്ങൾക്കൊന്നും സംഭവിക്കില്ല എന്ന് തന്നെയാണ് ഖത്തർ വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറയുന്നത്. ഞങ്ങളുടെ പൊളിറ്റിക്സ് അവിടെ ഒന്നും ഞങ്ങൾക്ക് പറയാൻ പറ്റാത്തതുപോലെ തന്നെ ഫ്രാൻസിൽ വന്ന് ശിരോവസ്ത്രം അണിഞ്ഞു പോലും പുറത്തേക്ക് അങ്ങനെ നടക്കാനുള്ള അവകാശമില്ലല്ലോ. നിങ്ങളുടെ നാട്ടിൽ വന്ന് ഞങ്ങളുടെ പൊളിറ്റിക്സ് പറയാനല്ല, ഞങ്ങളുടെ മതപരമായ ആർക്കും ഒരു ദ്രോഹവും ഇല്ലാത്ത ശരീരത്തെ മറക്കുന്ന വസ്ത്രം ധരിച്ച് നടക്കാനുള്ള അവകാശം നിങ്ങൾ നൽകുന്നില്ലെങ്കിൽ നിങ്ങളുടെ പൊളിറ്റിക്സ് പറയാനുള്ള വേദി ഒരു രാജ്യത്തിന്റെ പ്രത്യേക നിയമങ്ങളും പ്രത്യേക സംസ്കാരങ്ങളുള്ള സ്ഥലത്ത് പറ്റൂല. അത് അവർ തുറന്നു പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ജർമ്മൻ ടീം, ജർമ്മനിയും ജപ്പാനും തമ്മിലുള്ള കളിക്ക് മുന്നോടിയായിട്ട് വായ പൊത്തിക്കൊണ്ട്, ഒന്നും മിണ്ടാൻ അനുവദിക്കാത്ത വേൾഡ് കപ്പ് എന്നുള്ള നിലക്ക് വായ പൊത്തിക്കൊണ്ട് ഒരു പ്രതിഷേധം രേഖപ്പെടുത്തിയിരുന്നു. യഥാർത്ഥത്തിൽ ഇവിടെ എന്താണ് പ്രശ്നം? ഇവിടെ ഫുട്ബോൾ കളിക്കിടയിൽ ആംബാൻഡ് ധരിക്കാൻ പറ്റാത്തതും ഫുട്ബോൾ കളിക്കിടയിൽ അത് പ്രകടിപ്പിക്കാൻ പറ്റാത്തതും ആരുടെ പ്രശ്നമാണ്? നേരത്തെ പറഞ്ഞ പോലെ ഖത്തർ രാജ്യത്തിന്റെ ഉള്ളിൽ അത് പറ്റില്ലാന്നുള്ള യാഥാർത്ഥ്യമാണ്. ഫുട്ബോൾ ഗ്രൗണ്ടിലേക്ക് വന്നാൽ ഫുട്ബോൾ ഗ്രൗണ്ടിൽ ഹാരി കെയ്ൻ അഥവാ ഇംഗ്ലണ്ടിന്റെ ക്യാപ്റ്റനെ വിലക്കിയത് ആരാണ്? ഫിഫയാണ്. ഇത് ഖത്തറിലെ വേൾഡ് കപ്പിന്റെ എന്തെങ്കിലും പ്രത്യേക നിയമമല്ല. നേരെ മറിച്ച് ഫിഫയുടെ ഒരു ടൂർണമെന്റുകളിലും അല്ലെങ്കിൽ ഫിഫ നേരിട്ട് നിയന്ത്രിക്കുന്ന അത്തരം കളികളിലൊന്നും ഒരു പൊളിറ്റിക്കൽ ഐഡിയോളജിയെ, ഒരു ഒരു പൊളിറ്റിക്സിന്റെ ഒരു ഭാഗത്തെ, ഏതെങ്കിലും വിഭാഗത്തെ സപ്പോർട്ട് ചെയ്യുന്നതോ അവരുടെ പ്രചരണത്തിന്റെ ഭാഗമായിട്ടോ ഉള്ളതായ ഒരു ചിഹ്നവും അനുവദനീയല്ല, ഒരു ചിഹ്നവും അനുവദനീയല്ല. അത് ആത്മാർത്ഥമായിട്ട് മനസ്സിലാക്കണം. ആ ഫിഫയുടെ റൂള് പ്രകാരമാണ് ഹാരി കെയ്ൻ വിലക്കിയത്. അതായത് ഖത്തർ നേരിട്ട് ഇടപെട്ട് ഫിഫനെ കൊണ്ട് വിലക്കിപ്പിച്ചതൊന്നുമല്ല. ഇനി ഖത്തറിന്റെ പുറം ഭാഗങ്ങളിൽ പറ്റുമെന്ന് വെച്ചാൽ അത് പറ്റൂല, അതിന് അനുവാദം നൽകിയിട്ടില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഖത്തറിന് അങ്ങനെ ഒരു നിയമമുണ്ട്. നിങ്ങളുടെ രാജ്യങ്ങളിൽ നിങ്ങൾക്ക് നിയമമുള്ളതുപോലെ തന്നെ ശിരോവസ്ത്രം ധരിക്കാതിരിക്കാനുള്ള നിയമമുള്ളതുപോലെ തന്നെ ഖത്തറിനും ചില പ്രത്യേക പൊളിറ്റിക്കലായിട്ടുള്ള വിഷയങ്ങളിൽ ഇവിടെ എടുക്കേണ്ട നിലപാടുകളെ പറ്റി വ്യക്തമായ ധാരണയും നിയമങ്ങളും ഉണ്ട്. അതേപോലെ തന്നെ നേരത്തെ ഒരുപാട് വിശദീകരിച്ച വിഷയമാണ് ഈ മദ്യപാനമായിട്ട് ബന്ധപ്പെട്ട്. കേരളത്തിൽ പോലും വളരെ സാധുക്കളായിട്ടുള്ള ആളുകൾ പറയുന്നുണ്ട് എന്തൊരു ക്രൂരമാണ് ഖത്തറിലെ വേൾഡ് കപ്പ്, എന്തൊരു മതകീയമാണത്. കാരണം എന്താണ്, സ്റ്റേഡിയത്തിനുള്ളിൽ ആൽക്കഹോളൊന്നും അനുവദിക്കില്ല. എങ്ങനെയാണ് കളി കാണാൻ പറ്റാന്നൊക്കെ എന്തായിരുന്നു, എങ്ങനെയാണ് ആഘോഷിക്കാൻ പറ്റുക, ഈ ഇവന്റൊക്കെ എങ്ങനെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും? കാരണം കള്ളുകൂടിയാണല്ലോ ഫുട്ബോളിന്റെ മെയിന്. കള്ളു കുടിച്ചിട്ട് കയറി ഇരുന്നാലാണ് നമ്മൾ ഈ ഫുട്ബോളിൽ ബോള് അടിക്കുന്നതൊക്കെ കറക്റ്റ് കാണാൻ പറ്റുള്ളൂ. ഒരു പ്ലെയർ മറ്റൊരു പ്ലെയറിന് പാസ് കൊടുക്കുന്നതും സ്കോർ ചെയ്യുന്നതൊക്കെ വ്യക്തമായിട്ട് കാണണമെങ്കിൽ ഡ്രിങ്ക് ചെയ്യണം, ആൽക്കഹോൾ കുടിക്കണം, എന്നാലാണല്ലോ പറ്റുള്ളൂ. ആ നിലക്കുള്ള വാക്കുകളും വർത്തമാനങ്ങളാണ് പറയുന്നത്. അത് കേരളത്തിൽ നിന്ന് സംസാരിക്കുമ്പോൾ മറ്റേ തിരുവനന്തപുരത്തെ കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം, അതേപോലെ തന്നെ കൊച്ചിയിലെ ജവഹർലാൽ നെഹ്റു കലൂർ സ്റ്റേഡിയം, ഇവിടെ ഒന്നും ആൾക്കുകൂട് കൊണ്ടുപോകാൻ പറ്റൂല. ഫുട്ബോളിനെ പറ്റിയിട്ടോ അല്ലെങ്കിൽ ആ രീതിയിൽ കളി കാണാൻ പോയതോ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസും ഇല്ലാത്ത, ഒരു അറിവും ഇല്ലാത്ത, സംസാരിക്കാൻ വേണ്ടി മാത്രം സംസാരിക്കുന്ന, കുറ്റം പറയാൻ വേണ്ടി മാത്രം കുറ്റം പറയുന്ന, നേരത്തെ പറഞ്ഞതുപോലെ ഇസ്ലാമോ ഫോബിയ എപ്പോഴും തലയിൽ പേറുന്ന ചില ആളുകൾ, ഇസ്ലാമിനെ കുറ്റം പറയണം, ഇസ്ലാമിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും, അല്ലെങ്കിൽ ഇസ്ലാമിനെ പ്രതിനിധാനം ചെയ്യുന്ന മുസ്ലിം പേരുള്ള മുസ്ലിം ഐഡന്റിറ്റിയെ പേറുന്ന കൂട്ടങ്ങളോ രാജ്യങ്ങളോ വ്യക്തികളോ എന്തെങ്കിലും ചെയ്താൽ അതിന്റെ പിന്നാലെ പോകണം എന്ന് പറയുന്ന അന്ധമായ ഇസ്ലാം വിരുദ്ധത പേറുന്ന ആളുകൾ എന്നാണ് ഇത്തരം വിമർശനങ്ങൾ കേൾക്കാൻ വെച്ചാൽ. നിങ്ങൾ കേരളത്തിലും ഒരു സ്റ്റേഡിയത്തിനുള്ളിലും ആൽക്കഹോൾ അനുവദനീയമല്ല. എന്തിന്? ഒരു പെപ്സി കുപ്പി പുറത്തുനിന്ന് വാങ്ങിയിട്ട് ആ പെപ്സി കുപ്പിയോട് കൂടിയിട്ട് നമ്മളെ കൊച്ചിയിലെ കലൂർ സ്റ്റേഡിയത്തിനുള്ളിലേക്ക് കയറാൻ നിൽക്കുകയാണെങ്കിൽ പെപ്സി കുപ്പി വാങ്ങിയിട്ട് അവർ പുറത്തേക്ക് എറിയും. അതുപോലും അനുവദനീയമല്ല, പുറത്തുനിന്ന് കൊണ്ടുവരാൻ പറ്റൂല. അതിനുള്ളിൽ അവർ പ്രൊവൈഡ് ചെയ്യുന്ന ചില ഡ്രിങ്കുകൾ കുടിക്കാമെന്നല്ലാതെ. അതേപോലെ തന്നെ വേറൊന്നാണ് പിന്നെ ഈ ഡ്രിങ്കിന്റെ കാര്യത്തിൽ കേരളത്തിന് മാത്രമല്ല കേട്ടോ, ഏറ്റവും വലിയ ലിബറൽ രാജ്യങ്ങളൊന്നായ ഫ്രാൻസ്, സ്പെയിന്, സ്കോട്ട്ലൻഡ് ഇവിടെ ഒന്നും ഡ്രിങ്ക് പറ്റൂല. ചില നാടുകളിലെ നിയമമാണ്. ഫ്രാൻസിലൊക്കെ എന്ത് മതത്തിന്റെ ഇൻഫ്ലുവൻസ് ഉണ്ടായിട്ടാണ് ഡ്രിങ്ക്സ് പറ്റാത്തത്? മതത്തിന്റെ ഇൻഫ്ലുവൻസ് ഉണ്ടെങ്കിൽ അത് ആ നിയമം പറ്റൂല എന്നൊക്കെയുള്ളത് വേറെ ചോദ്യമാണ്. ഇനി ഫ്രാൻസിന് മാത്രം എടുത്താൽ തന്നെ അവിടെയൊക്കെ നിങ്ങൾ പറയുന്നത് പ്രശ്നമാണ് ഈ ഡ്രിങ്ക്സിനുള്ളത്. ഓക്കെ, അതേപോലെ തന്നെ വേറെ പ്രശ്നമാണെന്ത്, ഡ്രസ്സിങ്ങിന്റെ. ചില പ്രത്യേക തരത്തിൽ വസ്ത്രം ധരിക്കുന്ന അല്ലെങ്കിൽ ചില പ്രത്യേക ഭാഗങ്ങൾ കാണിക്കുന്ന, ഖത്തർ വിഭാവനം ചെയ്യുന്ന മാന്യം എന്ന് പറയുന്ന പരിധിക്കുള്ളിൽ പെടാത്ത വസ്ത്രങ്ങൾ ധരിക്കാൻ പാടില്ല എന്ന് ഖത്തർ പറഞ്ഞിരുന്നു. ഈ പറയുന്ന ആളുകൾ എന്താ പറയുന്നത്, ഞങ്ങൾക്ക് ഞങ്ങൾ ഇഷ്ടപ്പെട്ട വസ്ത്രം ധരിക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. നിങ്ങളുടെ നാട്ടിൽ നിങ്ങൾ വെക്കുന്ന നിയമങ്ങൾക്ക് അനുസരിച്ച് പുറത്തു നിന്ന് വരുന്ന ആളുകൾ ജീവിക്കണം. എന്നാൽ വേറൊരു നാട്ടിലേക്ക് പോകുമ്പോഴോ അപ്പോഴും ഞങ്ങൾ ഞങ്ങളുടെ നാട്ടിലെ നിയമം മാത്രം അനുസരിക്കുള്ളൂ എന്ന് പറയുന്നത് എന്തൊരു ഇരട്ടത്താപ്പാണ്! അല്ലെങ്കിൽ എത്രത്തോളമാണ് വാരേണ്യ ബോധ്യം നിങ്ങളുടെ മനസ്സിൽ ഇപ്പോഴും കിടക്കുന്നത്? നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ലോകത്തെ പല സ്ഥലങ്ങളെയും കോളനികളാക്കിയ, സൂര്യൻ അസ്തമിക്കാത്ത സാമ്രാജ്യം എന്നൊക്കെ പറയുന്നത് എന്തോ ഒരു പെവറാന്നാണ് എല്ലാവരും വിചാരം. എന്തോ ഒരു സംഭവമായിട്ട് ബ്രിട്ടൻ അങ്ങനെ വളർന്ന് പന്തലിക്കാന്നുള്ളതാണ്. അല്ല, ലോകത്തിന്റെ എല്ലാ കോണുകളിലും കൊണ്ടുപോയി ആളുകളെ പീഡിപ്പിച്ചിരുന്ന, അടിച്ചമർത്തി വെച്ചിരുന്ന, സൂര്യൻ ഒരിടത്ത് അസ്തമിച്ചാൽ ഇവരുടെ കോളനികളായിട്ടുള്ള മറ്റേതെങ്കിലും ഒരു ഇടത്തോട് അത് ഉദിച്ചിട്ടുണ്ടാവും. ആ നിലക്ക് ലോകത്തിന്റെ എല്ലാ കോണുകളിലും ആളുകളെ അടിച്ചമർത്തിയിരുന്ന സാമ്രാജ്യം ഉണ്ടായിരുന്നോ, അല്ലെങ്കിൽ അവരുടെ വിശാലമായ ആധിപത്യം ഉണ്ടായിരുന്നോ എന്നാ പറയുന്നത്, ഓരോ ഭാഗങ്ങളിലും ആളുകളെ അടിച്ചമർത്തിയിരുന്ന ആളുകളാണ്. ഈ ആളുകള് ഇന്ന് പറയുന്ന നിയമങ്ങളുടെയും ഇന്ന് പറയുന്ന വാദങ്ങളുടെയും ഇന്ന് പറയുന്ന അവകാശവാദങ്ങളുടെയും എക്സ്റ്റെൻഡ് ആലോചിച്ച് നോക്കുക. ഇനി ഈ വസ്ത്രത്തിന്റെ കാര്യത്തിൽ ഇവർ പറയുന്ന മറ്റൊരു ന്യായം എന്തായിരുന്നു മുന്നേ? നിങ്ങൾ ഈ ഹിജാബും ധരിക്കണം, നിങ്ങൾ ഈ രീതിയിൽ മൂടിക്കെട്ടിയ വസ്ത്രം ധരിക്കണ്ട, ഇതൊക്കെ ആരുടെ വസ്ത്രമാണ്? ഇതൊക്കെ അറബികളുടെ വസ്ത്രമാണ്. അറബികൾ അവരുടെ നാടിന് വേണ്ടി വിഭാവനം ചെയ്ത വസ്ത്രമാണിത്. പൊടിക്കാറ്റടിക്കാതിരിക്കാനൊക്കെ ശരീരം മുഴുവൻ മറക്കാൻ വേണ്ടിയിട്ടാണ് ആ വസ്ത്രം ഉണ്ടാക്കിയിട്ടുള്ളത്. നിങ്ങൾ എന്തിനാണ് ഈ കേരളത്തിലും അതേപോലെ തന്നെ ചൂട് കൂടിയ യൂറോപ്പിലൊക്കെ ഈ വസ്ത്രം ധരിച്ചു നടക്കുന്നത് എന്ന് ചോദിച്ചാൽ അവരാണ് പറയുന്നത്, ഖത്തറിലേക്ക് വന്നാൽ ഞങ്ങൾ യൂറോപ്പിന്റെ ലാൻഡ്മാർക്കിനനുസരിച്ചുള്ള വസ്ത്രം ധരിക്കുള്ളൂ എന്നുള്ളത്. അതായത് ഓരോ നാടിന്റെയും അറ്റ്മോസ്ഫിയർ എങ്ങനെയാണോ ആ അറ്റ്മോസ്ഫിയറിനനുസരിച്ചാണ് ഓരോ നാട്ടിലെയും വസ്ത്രങ്ങൾ ഇവോൾവ് ചെയ്തു വന്നത്, പരിണാമം ചെയ്തു വന്നത്. ആ വസ്ത്രം ആ നാട്ടിലാണ് ധരിക്കേണ്ടതെന്ന് പറഞ്ഞ ആളുകൾ ഈ വെസ്റ്റിലുള്ള അറ്റ്മോസ്ഫിയറിനനുസരിച്ച് ഇവോൾവ് ചെയ്തു വന്ന അവരുടെ വസ്ത്രം, അവരുടെ അവകാശവാദ പ്രകാരം ഇവോൾവ് ചെയ്തു വന്ന അവരുടെ വസ്ത്രം, വേറൊരു അറ്റ്മോസ്ഫിയറുള്ള ഈസ്റ്റിലെ, മിഡിൽ ഈസ്റ്റിലെ ഒരു രാജ്യം ധരിക്കണം എന്ന് പറയുന്നത് എത്രത്തോളം കോൺട്രഡിക്റ്റിംഗ് ആണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ധരിക്കേണ്ടത് ഖത്തറിന്റെ അറ്റ്മോസ്ഫിയറിനനുസരിച്ച് അവിടെ ഇവോൾവ് ചെയ്തു വന്ന അവരുടെ വസ്ത്രമല്ലേ? നിങ്ങൾ പറയുന്ന വാദങ്ങൾക്കും നിങ്ങളുടെ നിയമങ്ങൾക്കും നിങ്ങളുടെ നാട്ടിൽ നിങ്ങൾ എടുക്കുന്ന സമീപനങ്ങൾക്കും എല്ലാം എതിരാണ്, എല്ലാം കോൺട്രഡിക്റ്റിംഗ് ആണ് നിങ്ങൾ പറയുന്ന കാര്യം എന്നുള്ളതാണ്. ഞാൻ ഒരു ചെറിയ കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. നേരത്തെ പറഞ്ഞ ജർമ്മനി, ജർമ്മനി ഞങ്ങൾ LGBTQ-ക്കാർക്ക് വേണ്ടി സംസാരിക്കും, അതിനെപ്പറ്റി സംസാരിക്കാൻ അനുവദിക്കാത്ത ഈ ഖത്തർ വേൾഡ് കപ്പും അതിന്റെ സംഘാടകരും ഒക്കെ വലിയ ദ്രോഹമാണ് ചെയ്യുന്നത് പറഞ്ഞു വെക്കുന്നുണ്ടല്ലോ. ഒന്ന് കഴിഞ്ഞ വേൾഡ് കപ്പിലേക്ക് മാത്രം ഒന്ന് കണ്ണോടിച്ച് നോക്കുക. ലോകത്തിലെ ഏറ്റവും മികച്ച പ്ലേമേക്കർ മെസ്യൂട്ട് ഓസിൽ കളിച്ചിരുന്ന ക്ലബാണ് ഈ ജർമ്മനി എന്ന് പറയുന്നത്. അദ്ദേഹം തുർക്കിഷ് വംശജയാണ്, അദ്ദേഹം ജനിച്ചു വളർന്നത് അവിടെയാണ്. ആ വ്യക്തി 2014 വേൾഡ് കപ്പ് ജർമ്മനിക്ക് എടുക്കാൻ വേണ്ടി അത്രയും മികച്ച കളി കാഴ്ചവെച്ച പ്ലെയറാണ്. ലോകത്തിൽ ഒന്നോ രണ്ടോ പ്ലേയേഴ്സ് മാത്രമാണ് മികച്ച പ്ലേ മേക്കർ എന്ന നിലക്ക് പറയാൻ പറ്റുള്ളൂ. ഇന്നും മെസ്സി ടോസിലാണ് എനിക്ക് തോന്നുന്നത് ലയണൽ മെസ്സിയെ കഴിഞ്ഞാൽ രണ്ടോ മൂന്നോ സ്ഥാനത്ത് അസിസ്റ്റുകൾ നൽകിയത് അത്രയും മികച്ച പ്ലെയർ ആണ്. ആ മികച്ച പ്ലെയർ 2014 വേൾഡ് കപ്പ് എടുക്കാൻ വേണ്ടി അത്രയും ജർമ്മനിക്ക് വേണ്ടി പ്രയത്നിക്കും ചെയ്തിട്ടുണ്ട്. 2018 അവരൊരു കളി തോറ്റു സൗത്ത് കൊറിയക്കെതിരെ. മെസ്സി ടോസിന്റെ എന്തെങ്കിലും പ്രത്യേക മിസ്റ്റേക്ക് കാരണമല്ല, പക്ഷേ തുർക്കിഷ് വംശജനായ ഈ വ്യക്തിയാണ് കളി തോൽപ്പിച്ചതെന്ന് പറഞ്ഞുകൊണ്ട് വലിയ വംശീയ അധിക്ഷേപമാണ് അവിടെ നടന്നത്. വലിയ വംശനിക്ഷേപം അതിന്റെ ഭാഗമായിട്ട് ഉണ്ടായത് ലിയോണൽ മെസ്സിയെയും നെയ്മറിനെയും ക്രിസ്റ്റ്യാനോ റൊണാൾഡോനെയും ഒക്കെ പോലെ ലോകത്ത് തിളങ്ങി നിന്നിരുന്ന മെസ്സി ടോസിൽ എന്ന് പറയുന്ന പ്ലെയറിന് രാജ്യാന്തര കളികൾ എന്ന് വിരമിക്കേണ്ടി പോലും വന്നു. ആ സമയത്തൊന്നും മിണ്ടാതെ, ആ സമയത്തൊന്നും അതിനെതിരെ പ്രതിഷേധിക്കാതെ, വെറും പ്രഹസനമായിക്കൊണ്ട്, വെറും ഷോ ഓഫ് ആയിക്കൊണ്ട്, മാധ്യമ ശ്രദ്ധ നേടാൻ വേണ്ടി മാത്രം ഇവിടെ പ്രതികരിക്കുന്ന, ഇവിടെ പ്രതിഷേധിക്കുന്ന ഈ ജർമ്മൻ ടീമിനോട് സഹതാപ് മാത്രമേ തോന്നുള്ളൂ, വേറൊന്നും തോന്നുന്നില്ല. നേരത്തെ പറഞ്ഞല്ലോ മെസ്സി ടോസിലിന്റെ ഒക്കെ ആ പ്രാധാന്യം, ആ വ്യക്തിക്കെതിരെ ഇതല്ലാത്ത വേളകളിലും സ്റ്റേഡിയത്തിൽ നിന്നുണ്ടായ അതിക്രമങ്ങളൊക്കെ നേരത്തെ സൂചിപ്പിച്ചിരുന്നു. അത്തരം അതിക്രമങ്ങൾ മുഴുവൻ നേരിടുന്ന താരങ്ങൾ തങ്ങളുടെ ടീമിൽ ഉണ്ടായിട്ട് പോലും, അദ്ദേഹം ഒരു മുസ്ലിമാണോ നമുക്കറിയാം, മെസ്സി ടോസിൽ തുർക്കിഷ് വംശജനാണ്. അപ്പൊ ആ വ്യക്തി പറയുന്നുണ്ട് ഈ ടീമിൽ നിന്ന് വിരമിക്കേണ്ടി വന്നതിന് ശേഷം പറയുന്നുണ്ട് തന്റെ ഒപ്പം കളിക്കുന്ന പ്ലേയേഴ്സ് ആയിട്ടുള്ള ക്ലോസ എന്നൊക്കെ പറയുന്ന പ്ലെയർ, ആ പ്ലെയറൊക്കെ അതുപോലെ തന്നെ വേറെ രാജ്യങ്ങളിൽ നിന്ന് മൈഗ്രേറ്റ് ചെയ്ത് വന്ന പ്ലെയേഴ്സ് ആണ്. ആ പ്ലെയേഴ്സിനൊന്നും നേരിടേണ്ടി വരാത്ത വംശീയ അധിക്ഷേപം എന്തുകൊണ്ട് എനിക്ക് മാത്രം നേരിടേണ്ടി വരുന്നു എന്നുള്ളത് അദ്ദേഹം ചോദിക്കുന്നുണ്ട്. മനുഷ്യാവകാശത്തെ പറ്റിയും അതേപോലെ തന്നെ വിവേചനത്തെ പറ്റിയും ഒക്കെ ഓരോ നിമിഷത്തും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന യൂറോപ്പിന്റെ മണ്ണിൽ, അതും ഇന്ന് ഈ ജപ്പാനെതിരെയുള്ള മത്സരത്തിൽ, ഇന്നല്ല രണ്ടു ദിവസം മുന്നേ ജപ്പാനെതിരെയുള്ള മത്സരത്തിൽ പ്രതിഷേധിച്ച ആ ജർമ്മനിയുടെ ടീമിൽ നിന്നുള്ള ഒരു പ്ലെയറിന്റെ അവസ്ഥയാണ് ഈ പറയുന്നത്. അപ്പോ ഒരിക്കലും തങ്ങൾ പറയുന്ന കാര്യത്തൊന്നും ആത്മാർത്ഥത പുലർത്തുക എന്നുള്ളതല്ല, മറിച്ച് ചില പ്രത്യേക ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ചില പ്രത്യേക ആളുകളെ, ചില പ്രത്യേക ഗ്രൂപ്പുകളെ, ചില പ്രത്യേക രാജ്യങ്ങളെ ഇകഴ്ത്തുക, അവരെ താഴ്ത്തി കാണിക്കുക, അവർക്കെതിരെ സംസാരിക്കുക എന്നുള്ളതാണ് ഇവിടെ ലക്ഷ്യമെന്ന് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കും. എന്റെ വാക്ക് ക്ലോസ് ആണ്.
അസ്സലാമു അലൈക്കും. തീർച്ചയായും വളരെ ഇൻസൈറ്റ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങളാണ് സമദ് ഇവിടെ പിന്നെ ഷെയർ ചെയ്തിട്ടുള്ളത്. തീർച്ചയായും ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ഓർമ്മിച്ചു വെക്കേണ്ട ഒരു കാര്യം കൂടിയാണ് ഇവിടെ വസ്ത്രധാരണത്തെ പറ്റി പറയുമ്പോൾ ഓരോ രാജ്യത്തിന് അനുഗുണമായിട്ടുള്ളതാണ്, അത് അവിടെ ധരിക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല, അല്ലെങ്കിൽ അവിടെ അതാണ് ധരിക്കേണ്ടത്, പക്ഷേ അത് ഇവിടേക്ക് കൊണ്ടുവരുന്നതാണ് പ്രശ്നം, ആ നിലക്കുള്ള ഒരു പിന്നെ സാംസ്കാരിക അധിനിവേശമാണ് പ്രശ്നം എന്നൊക്കെ പറയുന്ന ആളുകളാണ് ഇന്ന് അവിടെ പോയി ഞങ്ങളുടെ നാട്ടിലുള്ള വസ്ത്രം ധരിക്കാൻ അനുവദിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ പ്രശ്നം ഉണ്ടാക്കുന്നത് എന്നുള്ളത് ആ ഒരു വിരോധാഭാസത്തെ കൂടി നമ്മൾ എന്ത് ചെയ്യണം, അതിനോട് കണക്ട് ചെയ്ത് മനസ്സിലാക്കണം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഓക്കെ, അപ്പോ എനിവേ ഈ ഒരു വിഷയത്തിൽ ഇടപെടാൻ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ലൈവിലേക്ക് അവർക്ക് കയറാവുന്നതാണ്. നമ്മുടെ സ്ട്രീം യാർഡിന്റെ ലിങ്ക് കമന്റിൽ പിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, നജീബ് കാസാരിച്ചു.
കേൾക്കുന്നുണ്ടോ?
ആ കേൾക്കാം കേൾക്കാം.
ഓക്കെ, നമ്മളിപ്പോ ലോകകപ്പ് ഫുട്ബോളിനെ കുറിച്ചാണ് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോ ഒരുപക്ഷെ കളി തുടങ്ങുന്നതിന് മുമ്പ് തന്നെ കളിയേക്കാളേറെ ശ്രദ്ധ ആകർഷിച്ച ലോകത്തിലെ ആദ്യത്തെ വേൾഡ് കപ്പ് തന്നെയായിരിക്കും ഇത് എന്ന് നമുക്ക് കരുതാം. അതൊരു കളി എന്നതിനപ്പുറത്തേക്ക് വലിയൊരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റായി മാറിയ ഒരു സംഭവമായിട്ടാണ് നമുക്ക് അതിനെ കാണാൻ പറ്റുന്നത്. ഒരുപക്ഷെ നേരത്തെ സമദ് സൂചിപ്പിച്ച പോലെ 2010 അവർക്ക് വേൾഡ് കപ്പിന് പെർമിഷൻ കിട്ടിയ അന്നു മുതൽ തുടങ്ങിയ നിരന്തരമായ പ്രചരണങ്ങൾ, നിരന്തരമായ ആക്രമണങ്ങൾ, ഒരർത്ഥത്തിൽ ഞാൻ പറയുന്നത് ഫിസിക്കലായിട്ടുള്ള ആക്രമണങ്ങളല്ല, മറിച്ച് ആശയപരമായ പ്രചാരണങ്ങൾ നേരിട്ട് കൊണ്ടിരുന്ന ഒരവസ്ഥ ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ചും BBCയെ പോലെ, ഗാർഡിയനെ പോലെ, ന്യൂയോർക്ക് ടൈംസിനെ പോലെയൊക്കെയുള്ള വലിയ വലിയ പത്രങ്ങൾ നിരന്തരമായി ഖത്തറിനെതിരെയും ഖത്തർ നടത്താൻ ശ്രമിക്കുന്ന അല്ലെങ്കിൽ നടത്താൻ തീരുമാനിച്ചിട്ടുള്ള വേൾഡ് കപ്പ് നടപടികൾക്കെതിരെയും ഒക്കെ നിരന്തരമായി പ്രചരണം നടത്തിക്കൊണ്ടിരുന്നത് നമുക്ക് വായിക്കാൻ സാധിച്ചിട്ടുണ്ട്. ആദ്യത്തെ ആരോപണം പൈസ കൊടുത്ത് വാങ്ങി എന്നുള്ളതായിരുന്നു. കളി ഈ കളി വേൾഡ് കപ്പ് നടത്താനുള്ള അവസരം പൈസ കൊടുത്ത് നടത്താൻ പൈസ കൊടുത്ത് വാങ്ങിയതാണ് എന്നുള്ള ആരോപണം കാര്യമായി പ്രചരിപ്പിച്ചു. പിന്നീട് 2019 പിന്നെ ഫിഫ തന്നെ അതിനെക്കുറിച്ച് അന്വേഷണം നടത്തുകയും അതിൽ ഒരു കഴമ്പും ഇല്ല എന്നൊക്കെ വളരെ ക്ലിയർ ആയിട്ട് പ്രസ്താവിക്കുകയും ഒക്കെ ചെയ്തത് നമ്മൾക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞപ്പോൾ കാലാവസ്ഥയെക്കുറിച്ചായി പ്രചരണം. ഭയങ്കര ചൂടാണ് ഖത്തറിൽ, അതുകൊണ്ട് കളിക്കാൻ പറ്റില്ല, അതുകൊണ്ട് അത്തരം ഒരു സ്ഥലത്ത് പിന്നെ വേൾഡ് കപ്പ് അനുവദിച്ച് തെറ്റാണ് അനുവദിക്കാൻ പാടില്ല എന്നായി. അങ്ങനെ അവസാനം ഫിഫയൊക്കെ ഇടപെട്ട് അതൊക്കെ മാറ്റി, സീസൺ തന്നെ മാറ്റി, ഡിസംബറിൽ നവംബർ ഡിസംബറിലേക്ക് മാറ്റി. ആദ്യം ജൂണിലൊക്കെ ആയിരുന്നു തീരുമാനിച്ചിരുന്നത്. എന്നിട്ടും പക്ഷെ വിവാദങ്ങൾ അവസാനിച്ചില്ല, അപ്പോഴും വിമർശനങ്ങൾ തുടർന്നു. പിന്നീട് വന്ന വിമർശനം ഖത്തർ തൊഴിലാളികളെ ചൂഷണം ചെയ്യുന്നു, സ്റ്റേഡിയം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് തൊഴിലാളികളെ ചൂഷണം ചെയ്തുകൊണ്ടാണ്. ഗാർഡിയൻ പത്രം എന്ന് എഴുതിയത് 6,500 തൊഴിലാളികൾ മരിച്ചു എന്നൊക്കെയാണ്. യഥാർത്ഥത്തിൽ പിന്നീടുള്ള അന്വേഷണം ബോധ്യപ്പെടുത്തിയത് 3 തൊഴിലാളികളാണ് മരിച്ചത് ഈ സ്റ്റേഡിയം നിർമ്മാണത്തിനിടെ നിന്നാണ്. എവിടെയും സംഭവിക്കുന്ന സ്വാഭാവികമായ ഒരു മരണം, അതിൽ കവിഞ്ഞൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷേ ഇതല്ലാതെ മരിച്ച ഒരുപാട് ഏത് രാജ്യത്തും മരണപ്പെടുന്ന തൊഴിലാളികളെ മുഴുവൻ ഒരു കണക്കിൽപ്പെടുത്തി 6,500 പേര് മരിച്ചു എന്നൊക്കെയുള്ള പ്രചാരണങ്ങൾ അവർ നടത്തുകയുണ്ടായി. അത് കഴിഞ്ഞ് നേരത്തെ സമ്പതും ബാസിലൊക്കെ സൂചിപ്പിച്ചതുപോലെ പിന്നെ സാംസ്കാരികമായ പ്രചരണങ്ങളുടെ ഒരു കുത്തൊഴുക്കായിരുന്നു. മദ്യപിക്കാനുള്ള അനുവാദം ഇല്ല, മദ്യപിക്കാതെ ഞങ്ങൾ എങ്ങനെ ജീവിക്കും? അവസാനം ഫിഫ പ്രസിഡന്റിന് തന്നെ ചോദിക്കേണ്ടി വന്നു, നിങ്ങളൊരു 3 മണിക്കൂർ ബിയറ് കഴിക്കാതിരുന്നാലും ചത്തുപോകും, എന്താ നിങ്ങൾക്ക് സംഭവിക്കാൻ പോകുന്നത്? ഇങ്ങനെ ഒരു മനുഷ്യന് ജീവിക്കാൻ കഴിയില്ലേ എന്ന് ചോദിക്കേണ്ട ഒരു ഒരു 4-ാം ക്ലാസ്സുകാരോട് ചോദിക്കുന്ന ചോദ്യം പോലെ അത് കേട്ടാൽ നമുക്ക് തോന്നും. അങ്ങനെ ചോദിക്കേണ്ടി വന്നു. ശരിക്കും പറഞ്ഞാൽ ഡെൻമാർക്കില്, ഹോളണ്ടില്, ജർമ്മനിയില്, ഇവിടെ ഒന്നും തന്നെ സ്റ്റേഡിയത്തിൽ, നേരത്തെ സമയത്ത് സൂചിപ്പിച്ചല്ലോ, സ്റ്റേഡിയത്തില് ഈ മദ്യം അനുവദിക്കുന്നില്ല. അതേപോലെ ഖത്തറിലും അങ്ങനെ തന്നെയാണ്, പബ്ലിക് പ്ലേസസിൽ മാത്രമാണ് മദ്യത്തിന് നിരോധനമുള്ളത്. അവിടുത്തെ ഒരു കൾച്ചറാണ്. അല്ലെങ്കിൽ തന്നെ ഒരു ഒരു സമാധാനം കാംക്ഷിക്കുന്ന ഒരു അവസ്ഥ ആഗ്രഹിക്കുന്ന ആരും തന്നെ അതൊക്കെ ഏർപ്പെടുത്തും. നമ്മൾ തന്നെ കണ്ടിട്ടുണ്ട് നമ്മുടെ രാജ്യത്തൊക്കെ തന്നെ. അതായി പിന്നെ പ്രചാരണം. അത് കഴിഞ്ഞപ്പോൾ LGBTക്കാർക്ക് ഫ്രീഡം കൊടുക്കുന്നില്ല എന്നതായി. നമ്മൾ ആലോചിക്കേണ്ടത് LGBT പെട്ടതാണല്ലോ ട്രാൻസ്ജെൻഡർ എന്ന് പറയുന്നത്. ഒരു ട്രാൻസ്ജെൻഡറിന് ഖത്തറിൽ വന്നിട്ട് കളി കാണാൻ വല്ല വിലക്കും ഉണ്ടോ? ഇല്ല, ഒരു വിലക്കും ഇല്ല. ഒരു ഒരു ഇന്റർസെക്സ് ആയ ഒരു മനുഷ്യന് ഖത്തറിൽ വന്നിട്ട് കളി കാണാൻ വല്ല വിലക്കും ഉണ്ടോ? ഇല്ല, അതിൽ പെട്ടാണല്ലോ. അസെക്ഷൽ ആയൊരു മനുഷ്യന് വന്ന് കാണാൻ വിലക്കുണ്ടോ? ഇല്ല. ഇനി പോട്ടെ ഒരു ലെസ്ബിയൻ ആയൊരു മനുഷ്യന്, അല്ലെങ്കിൽ ഗേ ആയൊരു മനുഷ്യന്, ബൈസെക്ഷൽ ആയൊരു മനുഷ്യന് ഖത്തറിൽ വന്ന് കളി കാണാൻ പാടില്ല എന്ന് എന്തെങ്കിലും നിയമം പറയുന്നുണ്ടോ? ഇല്ല. ഖത്തർ ആകെ നിരോധിച്ചത് എന്താണ്? ഹോമോസെക്ഷുവാലിറ്റി എന്ന് പറയുന്ന ആക്ട് ഖത്തറിൽ ക്രിമിനൽ ഒഫെൻസ് ആണ്. ഇത് നടത്താനോ പബ്ലിക് പ്ലേസിൽ നടത്താനോ, ഇത് പ്രൊമോട്ട് ചെയ്യുന്ന ആക്ടിവിറ്റികൾ നടത്താനോ, അതല്ലെങ്കിൽ ഇതിന്റെ പ്രചാരണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനോ പാടില്ല എന്നുള്ളതാണ് ഖത്തർ ആകെ പറയുന്ന ഒരു കാര്യം. അതല്ലാതെ ഇത് പുലർത്തുന്ന ഒരു മനുഷ്യൻ അവിടെ വരാൻ പാടില്ല എന്നോ അവനെ കൊല്ലുന്നോ ഒന്നുമല്ല. ക്രിമിനൽ ഒഫൻസ് ആയി, രാജ്യത്തെ കൾച്ചറിന് വിരുദ്ധമായി. അവര് ഫിഫ അടക്കം ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്ന അതല്ലേ, റെസ്പെക്ട് ദർ കൾച്ചർ. അവരുടെ കൾച്ചറിനെ നിങ്ങൾ റെസ്പെക്ട് ചെയ്യും. നിങ്ങളുടെ എന്തെങ്കിലും ഒരു എസെൻഷ്യാലിറ്റിക്ക് വേണ്ടി അല്ലല്ലോ നിങ്ങൾ ഈ പറയുന്നത്. പ്രചരണം നടത്തുക എന്ന സ്വാതന്ത്ര്യം, അഴിഞ്ഞാടുക അഴിഞ്ഞാടാനുള്ള സ്വാതന്ത്ര്യം, അത് അവിടുത്തെ കൾച്ചർ അനുവദിക്കുന്നില്ല എന്നത് മാത്രമാണ് പറയുന്നത്. ഹോമോസെക്ഷുവാലിറ്റിയെ കുറിച്ചും ഖത്തറിന്റെ നിലപാട് അത് തന്നെയാണ്, അത് പാലിക്കാൻ മാത്രമാണ് ആവശ്യപ്പെട്ടത്. അതിന്റെ പേരിൽ എന്തെല്ലാം ബഹളങ്ങളാണ് ഉണ്ടാക്കിയത്. ഒരു ഫ്ലൈറ്റ് ലുഫ്താൻസ ഒരു ഒരു ഡൈവേഴ്സിറ്റി പ്ലെയിൻ എന്ന് പറയുന്ന ഒരു പ്ലെയിന് തന്നെ അയക്കാൻ തീരുമാനിക്കുകയാണ്. എന്തിനു വേണ്ടിയാണ്? ഇവരോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട്, ആരോട്? ഈ പ്രചാരണങ്ങൾ നടത്തുന്ന മനുഷ്യരോട്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള പ്രചാരണം ഞങ്ങളുടെ റൈറ്റ് ആണെന്ന് വിശ്വസിക്കുന്ന ആളുകളോട് ഐക്യദാർഢ്യപ്പെടാൻ വേണ്ടിയാണ് അത് തീരുമാനിച്ചത്. അതേപോലെ തന്നെ വായുപൊത്തിയ ജർമ്മൻ ടീമിനെ നമ്മൾ കണ്ടു, തോറ്റത്തുന്നമ്പാടുമൊക്കെ ചെയ്തത് അതിന്റെ മുമ്പ്. അത് അവരുടെ പത്രങ്ങൾ തന്നെ ഇപ്പൊ വിലയിരുത്തുന്നുണ്ട്, ഇത്തരത്തിലുള്ള പട്ടിഷോകളൊക്കെ വളരെ മോശമായി പോയി എന്ന് അവരുടെ ആളുകൾ തന്നെ ഇപ്പൊ വിലയിരുത്തുന്നുണ്ട്. നമ്മൾ നേരത്തെ സമിതി ഇവിടെ സൂചിപ്പിച്ചു, ഓസിൽ എന്ന് പറയുന്ന ആ മനുഷ്യൻ, ജർമ്മനിയുടെ കളിക്കാരൻ, പണ്ട് പറഞ്ഞ ഒരു 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 വാക്കുണ്ടല്ലോ, ഐ ആം ജർമൻ വെൻ വി വിൻ, നമ്മൾ ജയിക്കുമ്പോൾ ഞാൻ ജർമ്മനാണ്. പക്ഷെ അതേസമയം ഐ ആം എൻ ഇമിഗ്രന്റ് വെൻ വി ലൂസ്, നമ്മൾ തോക്കുമ്പോൾ ഞാനൊരു ഇമിഗ്രന്റ് മാത്രമാണ്, ഒരു കുടിയേറ്റക്കാരൻ മാത്രമാണ്, എന്നൊരു ജർമ്മൻകാരനായിട്ട് അംഗീകരിക്കാൻ അവർ തയ്യാറല്ല. അദ്ദേഹം ജർമ്മൻ ടീമിൽ നിന്ന് റിസൈൻ ചെയ്തുകൊണ്ട് എഴുതിയ വാചകമാണത്. ശരിക്കും പറഞ്ഞാൽ ഒരു എന്നെ ഒരു മനി ഒരു ജർമ്മൻകാരനായിട്ട് ഒരിക്കലും അംഗീകരിക്കാൻ, ഈ രാജ്യത്തിന് വേണ്ടി ഇത്രയും മികച്ച കളി കാഴ്ചവെച്ചിട്ട് പോലും ഒരു ജർമ്മൻകാരനായി അദ്ദേഹത്തെ അംഗീകരിക്കാൻ സന്നദ്ധമല്ലാത്ത വംശീയ കുടില മനസ്സാണ് ഈ പറയുന്ന രീതിയിൽ ഇവിടെ വന്നിട്ട് ബഹളുണ്ടാക്കുന്നത് നമ്മൾ ഓർക്കണം. അപ്പൊ ഈ ഈ തരത്തിൽ എന്തുകൊണ്ട് ഇവര് ഇങ്ങനെ കാണിക്കുന്നു എന്ന് ചോദിച്ചാൽ, ഒരു മിഡിൽ ഈസ്റ്റ് കൺട്രിയിൽ, പ്രത്യേകിച്ചും ഒരു മുസ്ലിം രാജ്യത്ത് തങ്ങൾ പോയി കളിക്കേണ്ടി വരുന്നു, അല്ലെങ്കിൽ തങ്ങൾ വളരെ ഗംഭീരമായി കാണുന്ന ഒരു സംഗതി അവർക്ക് ഏറ്റെടുക്കാൻ കഴിയുന്നു, അവർക്ക് ഫുട്ബോളിന് ആതിഥേയത്വം വഹിക്കാൻ കഴിയുന്നു എന്ന സംഗതിയെ അംഗീകരിക്കാൻ അവരുടെ വംശീയ മനസ്സ് സന്നദ്ധമായിട്ടില്ല എന്നുള്ളത് മാത്രമാണ് അതിന് കാരണം എന്നുള്ളതാണ്. അത് നിരന്തരമായ പ്രചരണം, പ്രത്യേകിച്ച് യു കെ, ഫ്രാൻസ്, ജർമ്മനി ഇവരാണ് ഏറ്റവും മുന്നിൽ ഇതിനുണ്ടായിരുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇത്തരം പ്രചാരണങ്ങളുടെ ചുക്കാൻ പിടിച്ചുകൊണ്ടിരുന്ന രാജ്യങ്ങൾ ഇവരാണ്. പടിഞ്ഞാറിന്റെ ഏറ്റവും വലിയ വംശീയ മനസ്സ് പുലർത്തിക്കൊണ്ടിരുന്ന ആളുകളാണ്. അതുമാത്രമല്ല, ഒരു ഒരു പത്രം, ഫ്രാൻസിലിറങ്ങിയ ഒരു പത്രം, ശരിക്കും ചാർലി ഹെബ്ദോ പോലെയുള്ള ഫ്രാൻസിലിറങ്ങിയ ഒരു പത്രം അന്ന് റിപ്പോർട്ട് ചെയ്ത ഒരു കാർട്ടൂൺ വരച്ചു വെച്ചു. എന്താ കാർട്ടൂൺ എന്ന് അറിയാം? ഈ ഖത്തർ പ്ലെയേഴ്സിന്റെ, അറബ് പ്ലെയേഴ്സിന്റെ ബാഗിൽ, അവരുടെ അവരുടെ സ്പോർട്സ് ബാഗിൽ കത്തി, തോക്ക്, ബോംബ് ഇതൊക്കെ ഉണ്ട് എന്ന് വരച്ച് കാണിക്കുന്ന ചിത്രമായിരുന്നു അവര് അന്ന് വരച്ചു വെച്ചെന്നാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അത്രത്തോളം നികൃഷ്ടമായ പ്രചാരണങ്ങൾ, വംശീയ മനസ്സ് പുലർത്താൻ അവർക്ക് തയ്യാറാകേണ്ടിയിരുന്നു. അവസാനം എന്താ പറഞ്ഞത്? അവസാനം ഫിഫ പ്രസിഡന്റ് തന്നെ, ഫിഫ പ്രസിഡന്റ് ഇൻഫാന്റിനോ തന്നെ പറഞ്ഞു, 3000 വർഷങ്ങള്, ശരിക്കും എന്താ നമ്മൾ അവരോട് അവരോടാണ് പറയുന്നത്, 3000 വർഷങ്ങള് ഈ യൂറോപ്യൻസ് ചെയ്തുകൊണ്ടിരുന്ന നികൃഷ്ടമായ ചെയ്തികൾക്ക് അടുത്ത 3000 വർഷം മാപ്പ് പറഞ്ഞിട്ട് വേണം ഇവരോട് നിങ്ങൾ ധാർമ്മികമായ ഉപദേശങ്ങൾ നൽകാൻ എന്നാണ് ഫിഫ പ്രസിഡന്റ് പറഞ്ഞത്. അതാണ് യൂറോപ്പിന്റെ ചരിത്രം എന്ന് പറയുന്നത്, അധിനിവേശത്തിന്റെ, കയ്യേറ്റത്തിന്റെ, ആക്രമണത്തിന്റെ നിരന്തരമായ ചരിത്രമുള്ള ഒരു ജനവിഭാഗം ഇവിടെ വന്നിട്ട് പ്രസംഗിക്കുകയാണ്. എന്തിനെ കുറിച്ചാണ്? അവരുടെ ന്യായമായ കൺട്രി ലോസ് പോലും എടുത്തു കളയണം എന്നുള്ള നിലക്കാണ് അവര് പ്രചാരണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പക്ഷെ ഈ ഉദ്ഘാടനം തൊട്ട് തന്നെ ഏറ്റവും നല്ലൊരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് നടത്താൻ ഈ ലോകകപ്പിൽ, ഈ വേൾഡ് കപ്പിൽ ഖത്തറിന് സാധിച്ചു എന്നുള്ളതാണ്. കാരണം ആ ഉദ്ഘാടന വേദിയിൽ ഉണ്ടായിരുന്നത് ഒന്ന് മോർഗൻ ഫ്രീമാനാണ്. അദ്ദേഹം ലോകത്ത് എക്കാലത്തും അടിച്ചമർത്തപ്പെട്ടുകൊണ്ടിരുന്ന വംശീയമായ വിവേചനത്തിന് വിധേയമായിക്കൊണ്ടിരുന്ന ഒരു ജനവിഭാഗത്തിന്റെ പ്രതിനിധിയായിട്ടാണ് നമ്മൾ അദ്ദേഹത്തെ മനസ്സിലാക്കുന്നത്. അങ്ങനെയുള്ള ഒരുപാട് ഒരുപാട് ജീവിത അവസ്ഥകളിലൂടെ കടന്നുപോയ മോർഗൻ ഫ്രീമാനായിരുന്നു. അദ്ദേഹത്തിന് ഈ ഒരു അവസ്ഥ, ഈ ഒരു സവിശേഷ സാഹചര്യത്തെ മനസ്സിലാക്കാൻ ഒരുപക്ഷെ ഏറ്റവും കേൾപ്പുള്ളൊരു മനുഷ്യരിൽ ഒരാളാണ് അദ്ദേഹം. രണ്ടാമത് വന്നത്, സാധാരണ മനുഷ്യർ എപ്പോഴും തങ്ങളെക്കാൾ താഴെയാണ് എന്ന് കരുതി പോകുന്ന ഭിന്ന ശേഷിക്കാരനായ ഗാനിം അൽ മുഫ്താഹ് എന്ന് പറയുന്ന പയ്യൻ, ഒരു ചെറുപ്പക്കാരൻ, കുട്ടി, അവനാണ് രണ്ടാമത്തെ അതിഥി. അവർ തമ്മിൽ നടക്കുന്ന ഒരൊറ്റ സംഭാഷണം മതി ലോകകപ്പിലൂടെ ലോകത്തിന് മുന്നിൽ എന്ത് സന്ദേശമാണ് കൊടുക്കാനുള്ളതെന്ന് ചോദിച്ചാൽ അതിനുള്ള ഉത്തരമായിട്ട് മോർഗൻ പറയാണ്, നമ്മളൊരു നമ്മുടെ ഒരു ഗോത്രമായിട്ടാണ് എന്നുള്ളത്. അതിനു മുമ്പ് മോർഗൻ ചോദിക്കുന്നുണ്ട്, എങ്ങനെയാണ് ഒരേ ആശയത്തിലേക്ക് വരുന്നത്, മനുഷ്യരെ ഐക്യപ്പെടുത്തുക എന്ന് ചോദിക്കുന്നുണ്ട്. അദ്ദേഹം ആ സമയത്ത് ഗാനിം എന്ന് പറയുന്ന ആ കൊച്ചുകുട്ടി മറുപടി നൽകുന്നത് ഒരു ഖുർആൻ വാക്യം കൊണ്ടാണ്, ഇന്ന ഖലഖനാകും മിൻ ദക്കറിൻ വഉൻസ വജഅൽനാകും ശുഊബൻ ലിഖബായില ലിതആറഫു ഇന്ന അക്രമകും ഇൻദല്ലാഹി അത്ഖാകും എന്ന് പറയുന്ന ഒരു ആയത്തിലൂടെയാണ് ആ കുട്ടി മറുപടി കൊടുക്കുന്നത്. ആ ആയത്തിന്റെ അർത്ഥം എന്താണ്? മനുഷ്യരെ, നിങ്ങളെ ഒരാണിൽ നിന്നും പെണ്ണിൽ നിന്നുമാണ് സൃഷ്ടിച്ചത്, നിങ്ങളെ ഗോത്രങ്ങളും വംശങ്ങളും ഒക്കെ ആക്കി തിരിച്ചത് പരസ്പരം തിരിച്ചറിയാനാണ്. നിങ്ങളിൽ ഏറ്റവും ഉത്തമരായിട്ടുള്ളത്, ഏറ്റവും നല്ല പ്രവർത്തനങ്ങൾ, ദൈവത്തെ ഏറ്റവും നന്നായി സൂക്ഷിക്കുന്നവരാണ്, ജീവിതത്തിൽ സൂക്ഷ്മത പുലർത്തുന്നവരാണ് എന്ന വേദവാക്യം, എന്ന ഖുർആനിക വാക്യം കൊണ്ടാണ് ആ കുട്ടി മറുപടി കൊടുക്കുന്നത്, ഈ മോർഗൻ ഫ്രീമാൻ. അത് തന്നെയാണ് നമുക്ക് പറയാനുള്ളത്, ലോകത്തെ ഐക്യപ്പെടുത്താനാണ്, ലോകത്തെ ഒന്നിച്ചു നിർത്താനാണ്, ലോകത്തിന്റെ മേൽ വിവേചനവും ശത്രുതയും അടിച്ചേൽപ്പിക്കാനല്ല യഥാർത്ഥത്തിൽ നമ്മൾ ശ്രമിക്കുന്നത്. ഇസ്ലാമിക ആശയവും അതല്ല എന്നുള്ളതാണ്. നിങ്ങൾ ഏറ്റവും വലിയ ആരോപണമായി ഉന്നയിക്കുന്നത് അതാണല്ലോ, ഇവരെ ഉൾക്കൊള്ളാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല. ആരെ? ഈ പറയുന്ന ഹോമോസെക്ഷുവൽ പീപ്പിളിനെയൊക്കെ ഉൾക്കൊള്ളാൻ നിങ്ങൾക്ക് കഴിയുന്നില്ല എന്നാണ് പറയുന്നത്. ഹോമോസെക്ഷുവാലിറ്റിക്ക് അപ്പുറം അത്തരം ആക്ടുകളെയാണ് ഉൾക്കൊള്ളാൻ സാധിക്കാത്തത്. ഹോമോസെക്ഷുവാലിറ്റിയെ പോലെ തെറ്റാണെന്ന് ഖത്തർ മാത്രമല്ല, ലോക ചരിത്രത്തിലെ മിക്കവാറും എല്ലാ മനുഷ്യരും, എല്ലാ പ്രവാചകരും, എല്ലാ ജനവിഭാഗങ്ങളും, സംസ്കാരം പുലർത്തിയ ജനസമൂഹങ്ങളൊക്കെ തന്നെ തെറ്റാണെന്ന് കരുതിയ പ്രവർത്തനത്തെ തെറ്റാണെന്ന് വിശ്വസിക്കുന്നതാണ് ഉൾക്കൊള്ളൽ വിരുദ്ധതയായി നിങ്ങൾ മുദ്രകുത്തുന്നതെങ്കിൽ നിങ്ങൾ നോക്കേണ്ടത് ആ ഉദ്ഘാടന വേദിയിലേക്കാണ്. അവിടെയാണ്, അതാണ് യഥാർത്ഥത്തിൽ ഉൾക്കൊള്ളാന്നുള്ളത്. അവിടെ കർത്തവനുണ്ട്, കർത്തവനെ ഉൾക്കൊള്ളാൻ ആ വേദവാക്യത്തിന് സാധിക്കും, വെളുത്തവനെ ഉൾക്കൊള്ളാൻ സാധിക്കും, ആഫ്രിക്കക്കാരനെ ഉൾക്കൊള്ളാൻ സാധിക്കും, അമേരിക്കക്കാരനെ ഉൾക്കൊള്ളാൻ സാധിക്കും, കറുത്ത തൊലിയുള്ളവനെയും വെറുത്ത തൊലിയുള്ളവനെയും ഉൾക്കൊള്ളാൻ സാധിക്കും. നിങ്ങൾക്കത് സാധിക്കുന്നില്ല. നിങ്ങൾക്ക് ഏഷ്യക്കാരനെ ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല. നിങ്ങൾക്ക് കറുത്ത മനുഷ്യരെ, ആഫ്രിക്കയിലുള്ള മനുഷ്യരെ ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല. നിങ്ങൾക്ക് അറബ് വംശജരെ ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല. അപ്പൊ യഥാർത്ഥത്തിൽ നിങ്ങൾ ഈ പറയുന്ന രാജ്യങ്ങൾ, ഈ പറയുന്ന രാജ്യങ്ങളിൽ ജീവിക്കുന്ന വംശീയ മനസ്സുള്ള ആളുകൾ ഈ വേൾഡ് കപ്പിൽ നിന്ന് ഉൾക്കൊള്ളേണ്ടത് അതാണ്. വിശാല മനസ്കരായി ലോകത്തുള്ള എല്ലാ മനുഷ്യരെയും ഉൾക്കൊള്ളുവാനുള്ള ഒരു മനസ്സ് നിങ്ങൾക്ക് സ്വീകരിക്കാൻ സാധിക്കുമെങ്കിൽ, മനസ്സിലാക്കാൻ സാധിക്കുമെങ്കിൽ, അതായിരിക്കും ഈ വേൾഡ് കപ്പിന്റെ ഏറ്റവും വലിയ മെസ്സേജ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല. ഇനിയുള്ള പാനലിസ്റ്റുകൾ ബാക്കി പറയുമെന്ന് പ്രത്യാശ പ്രകടിപ്പിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും.
വാലൈക്കും അസ്സലാം വറഹ്മത്തുള്ള. നമ്മുടെ ചർച്ച അതിന്റെ ഏതാനും തലങ്ങളിലൂടെ അത് കടന്നു പോയിട്ടുണ്ട്. ഇൻഷാല്ല ഈ ഒരു സന്ദർഭത്തിൽ ഈ ഒരു വിവാദവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പറയാനുള്ള, അല്ലെങ്കിൽ നമുക്ക് സമൂഹത്തോട് കൈമാറാനുള്ള വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ചർച്ചയിലൂടെ വന്നിട്ടുള്ളത്. ഇൻഷാല്ല ആർക്കെങ്കിലും ഇതിൽ പങ്കെടുക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ആഡ് ചെയ്യാനോ ഉണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ ലിങ്ക് വഴി ജോയിൻ ചെയ്യാവുന്നതാണ്. ഷെരീഫ് കക്കാട് സംസാരിച്ചോളൂ.
അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അല്ല, ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ ഏകദേശം കഴിഞ്ഞ സംസാരത്തിൽ വന്നു കഴിഞ്ഞു. ഇനി പിന്നെ ആവർത്തിക്കേണ്ട ആവശ്യമില്ലല്ലോ.
ഓക്കെ, അപ്പോ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് ജോയിൻ ചെയ്യാവുന്നതാണ്. നമുക്ക് നമ്മുടെ കൂടുതൽ സമയം ഇന്നത്തെ ചർച്ചയ്ക്ക് വേണ്ടി ഉദ്ദേശിച്ചിരുന്നില്ല. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉള്ള ഏതാനും മൂന്ന് ഏരിയകൾ ആണ് ഇന്ന് നമ്മൾ ഈ ഒരു ചർച്ചയിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത്. ഇവിടെയൊക്കെ നമുക്ക് വളരെ കൃത്യമായി കൊണ്ട് തന്നെ മനസ്സിലാകുന്നത്, പിന്നെ തങ്ങളുടേതായ ആശയങ്ങൾ, അല്ലെങ്കിൽ ഇപ്പോൾ എൽ ജി ബി ടി വിഷയം മാത്രം എടുക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും, എൽ ജി ബി ടി വിഷയത്തിൽ യൂറോപ്യൻസിനെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ പ്രത്യേകിച്ച് പിന്നെ ലിബറലുകളെ സംബന്ധിച്ചിടത്തോളം, അവർക്ക് അവർ മുന്നോട്ട് വെക്കുന്ന ഒരു പരിഹാരം ഉണ്ട് ഇതൊരു പ്രശ്നം, അല്ലെങ്കിൽ ഈയൊരു വിഷയത്തെ, അല്ലെങ്കിൽ ഈ ഒരു കാര്യത്തെ അഡ്രസ് ചെയ്തുകൊണ്ട് അവർ മുന്നോട്ട് വെക്കുന്ന ഒരു പരിഹരിക്കാനും അത് അതിനുവേണ്ടി നിലകൊള്ളാനും അതിനുവേണ്ടി കൊടുപിടിക്കാനും എല്ലാം അവർക്ക് സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ ആ ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന പരിഹാരം അതിനനുസരിച്ചുള്ള, അല്ലെങ്കിൽ അതിനെ ഉൾക്കൊള്ളുന്ന രൂപത്തിലുള്ള, അല്ലെങ്കിൽ അത് പ്രകടമാകുന്ന രൂപത്തിലുള്ള ഒരു സാമൂഹ്യ സൃഷ്ടി മാത്രമേ ഞങ്ങൾക്ക് പിന്നെ കാണാൻ സാധിക്കുകയുള്ളൂ, അല്ലെങ്കിൽ അത് മാത്രമേ ഞങ്ങൾക്ക് ചിന്തിക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് പറയുന്ന ഒരു അവസ്ഥ എത്രത്തോളം പരിതാപകരമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെ നജീബ്ക്ക് അത് സൂചിപ്പിച്ചു പോയി. ഇപ്പോ ട്രാൻസ്ജെൻഡേഴ്സിന് ആണെങ്കിലും, അല്ലെങ്കിൽ ലെസ്ബിയൻസോ ഗേയോ ഏതെങ്കിലും ആകട്ടെ, ഇവർ ഈ പറയുന്ന പിന്നെ 100,000 ജെൻഡറുകളിൽ ഏത് ജെൻഡർ ആണെങ്കിലും അവിടേക്ക് ഖത്തറിലേക്ക് കടന്നു വരുന്നതിനോ കളി കാണുന്നതിനോ ഒന്നും ഒരു തരത്തിലുള്ള വിലക്കുകളും ഇല്ല. എന്നാൽ അതേസമയത്ത് ഖത്തറിനെ സംബന്ധിച്ചിടത്തോളം ഒരു രാജ്യം എന്നുള്ള നിലക്ക് അതിന്റെ പൊതുവിടങ്ങൾ എങ്ങനെയായിരിക്കണം എന്നുള്ള കാര്യത്തിൽ അതിന് അതിൻ്റെതായ കാഴ്ചപ്പാടുണ്ട്. ആ കാഴ്ചപ്പാട് നടപ്പിലാക്കാൻ പോലും, അല്ലെങ്കിൽ ആ കാഴ്ചപ്പാട് അവരുടെ നാട്ടിൽ നടപ്പിലാക്കാൻ പോലുമുള്ള സ്വാതന്ത്ര്യമില്ല. ഞങ്ങൾ പറയുന്നത് പോലെ ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന പരിഹാരം, ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന ആശയം, അത് നിങ്ങളുടെ നാട്ടിലും നിങ്ങളുടെ കൾച്ചർ പിന്നെ അല്ലെങ്കിൽ നിങ്ങളുടെ സാമൂഹികമായ പിന്നെ ബോധ്യങ്ങളെയും അതുപോലെ തന്നെ അത്തരത്തിലുള്ള കാര്യങ്ങളെയും എല്ലാം മാറ്റിവെച്ചുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന രൂപം തന്നെ വേണം എന്ന് വാശി പിടിക്കുന്ന ഒരു കാര്യം, അത് വളരെ കൃത്യമായി കൊണ്ട് പ്രകടമായ ഒരു വിഷയമാണ് ഈ എൽ ജി ബി ടി വിഷയം എന്നുള്ള നിലക്കാണ്. അപ്പോ മാത്രമല്ല, വളരെ രസകരം എന്തെന്ന് ചോദിച്ചാൽ, ജർമ്മൻ ടീം കളിക്കു മുമ്പ് വായ പൊത്തി പിടിച്ചുകൊണ്ട് പിന്നെ പ്രതിഷേധിക്കുകയും കളിയിൽ തോറ്റപ്പോ പിന്നെ അത് വലിയ രൂപത്തിൽ ചർച്ചയാവുകയും ചെയ്തു. അതിനുശേഷം ജർമ്മൻ ടീമിന്റെ അല്ലെങ്കിൽ ജർമ്മനിയുടെ പേജിൽ അവർ പറയുന്ന കാര്യം എന്താ ചോദിച്ചാൽ, പിന്നെ ഒരുപാട് ആളുകൾ, മുസ്ലിങ്ങൾ മാത്രം അല്ലെങ്കിൽ പിന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആളുകൾ മാത്രമല്ല, അന്താരാഷ്ട്ര തലത്തിൽ തന്നെ പലതരത്തിലുള്ള ആളുകൾ ഇവരുടെ ഇത്തരം ഇരട്ടത്താപ്പുകളെ കുറിച്ച് സൂചിപ്പിച്ചുകൊണ്ട് അവിടെ കമന്റ് ചെയ്തപ്പോ അവർ പറയുന്ന കാര്യം എന്താ ചോദിച്ചാൽ, നിങ്ങൾ ഞങ്ങളുടെ പിന്നെ നെറ്റിക്കറ്റ് പിന്നെ അതിനെ റെസ്പെക്ട് ചെയ്യണം എന്നുള്ളതാണ്. ഞങ്ങൾക്ക് ഞങ്ങളുടേതായ ഈ വിഷയത്തിൽ ഒരു കാര്യമുണ്ട്, അത് നിങ്ങൾ റെസ്പെക്ട് ചെയ്യണം. ആ രൂപത്തിൽ വേണം നിങ്ങൾ കമന്റ് ചെയ്യാൻ, അതിനപ്പുറത്തേക്ക് ഒഫൻസീവായ കമന്റുകൾ ചെയ്യരുത് എന്നുള്ളതാണ്. അപ്പൊ ഞങ്ങളുടെ നിയമങ്ങളും ഞങ്ങളുടെ നെറ്റിക്കറ്റ്സും അതുപോലെ തന്നെ ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന കാര്യങ്ങളും അല്ലെങ്കിൽ പൊതുവിടത്തിൽ അല്ലെങ്കിൽ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഞങ്ങൾ മുന്നോട്ട് വെക്കുന്ന ചില കാര്യങ്ങളൊക്കെ നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ കമന്റ് ചെയ്യുന്നവരെ അത് ബഹുമാനിക്കണം. പക്ഷേ ഒരു രാജ്യത്തിൻ്റെയോ അല്ലെങ്കിൽ ഒരു സമൂഹത്തിൻ്റെയോ കൾച്ചറിനെ പോലും ഞങ്ങൾക്ക് ബഹുമാനിക്കാനോ അല്ലെങ്കിൽ അത് പാലിക്കുവാനോ പോലും ഞങ്ങൾക്ക് ബാധ്യതയില്ല എന്ന് പറയുന്ന ആ ഒരു ഇരട്ടത്തപ്പ് വളരെ കൃത്യമായി കൊണ്ട് പ്രകടമാവുകയാണ് എന്നുള്ളതാണ് ആ വിഷയത്തിൽ പറയുന്നത്. ആദിൽ എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ? ആദിൽ
ഹലോ. ഇതില് ഹിപ്പോക്രസി അതല്ലെങ്കിൽ ഇരട്ടത്താപ്പ് എന്നതിനേക്കാൾ ഉപരി ഉപയോഗിക്കേണ്ട വാക്ക് ബുള്ളിയിങ് എന്നാണ്. അതായത് നമുക്ക് തോന്നിയത് എന്തും നമുക്ക് ചെയ്യാം, നിങ്ങൾ മിണ്ടരുത് എന്നുള്ളതാണ്. ഇതില് വേറൊരു കാര്യം കൂടി ഇതിൽ ചേർത്ത് വെക്കേണ്ട ഒരു സംഗതിയാണ് കൊളോണിയലിസം. ഈ കുറച്ച് കാലം പിറകോട്ട് പോയി കഴിഞ്ഞാൽ കൊളോണിയലിസത്തിന്റെ വെറും സ്വത്ത് കൊള്ളയടിക്കലോ അതല്ല എങ്കിൽ രാജ്യം വെട്ടിപ്പിടിക്കലോ മാത്രമായിരുന്നില്ല കൊളോണിയലിസത്തിന്റെ ഒരു 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 പിന്നാമ്പർ എന്ന് പറയുന്നത്. അതില് ഞങ്ങളുടെ സംസ്കാരമാണ് ഉത്തമം, അത് മറ്റുള്ള സംസ്കാരമില്ലാത്തവർക്ക് അത് പകർന്നു കൊടുക്കൽ ബൈ ഫോഴ്സ് ഓർ ബൈ എനി അതർ മീൻസ്, അങ്ങനെ എത്തിക്കണം അതല്ലെങ്കിൽ അടിച്ചേൽപ്പിക്കണം എന്നുള്ളൊരു മെന്റാലിറ്റിയിലാണ് കൊളോണിയലിസത്തിൽ അതുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ് കൊളോണിയലിസം. ഫിസിക്കൽ കൊളോണിയലിസം അവസാനിച്ചിട്ടെങ്കിലും ഇപ്പോഴും സൈക്കോളജിക്കൽ അതല്ല എങ്കിൽ ഒരു മെന്റൽ കൊളോണിയലിസം ഇപ്പോഴും അതിനടിമപ്പെട്ട് കിടക്കുന്ന ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ട്. പാശ്ചാത്യ സംസ്കാരമാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ള സംസ്കാരം, നമ്മളതൊക്കെ വെറും പാൾ സംസ്കാരമാണ്, തിരുത്തപ്പെടേണ്ടവയാണ്, ഉപേക്ഷിക്കപ്പെടേണ്ടവയാണ് എന്നുള്ള രീതിയിലുള്ളൊക്കെ ഒരു 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 ഇൻഫീരിയർ മെന്റാലിറ്റിയാണ് പലർക്കും ഉള്ളത്. ഇവിടെ കൃത്യമായിട്ട് നമ്മളെപ്പോഴുള്ള ആൾക്കാർ തിരിച്ചു ചോദിക്കേണ്ടത് അതല്ലെങ്കിൽ ഉയർത്തിക്കാട്ടേണ്ടത് നിങ്ങളുടെ സംസ്കാരം നിങ്ങൾക്കായിക്കോട്ടെ, നിങ്ങൾ ഉത്തമമാണെന്ന് നിങ്ങൾ വിചാരിച്ചോ, പക്ഷെ ഞങ്ങൾക്ക് ഞങ്ങളുടേതായിട്ടുള്ള സംസ്കാരങ്ങളുണ്ട്. അതിന് തെറ്റാണെന്ന് പറയുന്നുണ്ടെങ്കിൽ ഓക്കെ അംഗീകരിക്കാം, ഒരു വാദത്തിന് അംഗീകരിക്കാം, പക്ഷെ അതിന് വ്യക്തമായിട്ടും കൃത്യമായിട്ടുള്ള കണ്ടൻഷൻസ് ഉണ്ടായിരിക്കണം, ഖണ്ഡിക്കാൻ പറ്റണം. അത് പറ്റാത്തടത്തോളം കാലം ഇത് തീർത്തും കറക്റ്റായിട്ട് ഉപയോഗിക്കുന്ന വാക്ക് ബുള്ളിയിങ് എന്ന് തന്നെയാണ്.
തീർച്ചയായും അത് വളരെ കൃത്യമായിക്കൊണ്ട് തന്നെ അത് നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ് നമ്മൾ. തീർച്ചയായും അപ്പോൾ വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം, ഇല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഈ ഒരു ചർച്ച അവസാനിപ്പിക്കാം. ഇവിടെ പിന്നെ ഓക്കെ, അതിൻ്റെ ഇടയിലൊക്കെ ഇത്തരം ഈ കാര്യങ്ങളിലൂടെ ഒക്കെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ബോധ്യപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. പ്രത്യേകിച്ചും ഇപ്പൊ ജർമ്മനിയുടെ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ടും നമുക്ക് കാണാൻ സാധിക്കുന്നത്, ഇവര് പൊതുവെ പറയാറുള്ളത് ഏതാനും ചില മതജീവികൾ അതുപോലെ തന്നെ മത തലച്ചോറുകൾക്ക് മാത്രമാണ് ഈ LGBT വിഷയൊക്കെ ഈ നിലക്ക് പ്രശ്നവൽക്കരിക്കുന്നത് എന്നൊക്കെ പറയാറുണ്ട്. പക്ഷെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇവരുടെ ഈ വോക്ക് കൾച്ചറിനെയും അതുപോലെ തന്നെ ഈ ലിബറൽ ഫെമിനിസ്റ്റ് ചിന്താധാരയെയും ഒക്കെ അത് അനുഭവിച്ച് പിന്നെ എല്ലാ നിലക്കും സഹികെട്ട യൂറോപ്യൻ സമൂഹം തന്നെ അതിനെ എതിർത്ത് കൊണ്ടിരിക്കുന്നു എന്നുള്ളതും അതിനെതിരായിട്ടുള്ള കൗണ്ടർ മൂവ്മെന്റുകൾ അവിടെ വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതും നമുക്ക് നേരിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം. അപ്പൊ അത് ആ ഒരു കമന്റ് സെക്ഷനിലും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചയിലും ഏറ്റവും അവസാനം സമത് പറഞ്ഞതുപോലെ ആ ഒരു തോൽവിയുടെ കാരണം പോലും ഈ സോറി നജീബ് പറഞ്ഞതുപോലെ ആ തോൽവിയുടെ കാരണം പോലും ഇവരുടെ ഈ ഷോ ഓഫ് ആണ്. വെറുതെ ആവശ്യമില്ലാത്ത ഇത്തരം പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ്സ് എന്ന പേരിൽ അവരുണ്ടാക്കുന്ന ഇത്തരത്തിലുള്ള ഷോ ഓഫുകൾ കൊണ്ട് അതിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും കളി ഇവിടെ പോയത് കളിക്കാൻ വേണ്ടിയിട്ടാണ്, കളി പറന്നുപോയി ഇത്തരത്തിലുള്ള ഷോ ഓഫുകൾക്ക് പിന്നാലെ പോയതാണ് ഈ തോൽവിയുടെ പോലും കാരണം എന്നുള്ള നിലക്ക് അവിടെ തന്നെ ചർച്ച വരുന്ന രൂപമൊക്കെ നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെയാണ് യൂറോപ്പിൽ ഇപ്പോൾ വലിയ രൂപത്തിൽ പിന്നെ വന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ നാട്ടിലേക്കും അതിന്റെ അനുരണനങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന റെഡ് പിൽ മൂവ്മെന്റുകളും അതുപോലെ തന്നെ ഇത്തരം മെൻസ് റൈറ്റ് മൂവ്മെന്റുകളും ഒക്കെ ഇത്തരത്തിലുള്ള ഫെമിനിസ്റ്റ് ടോക്സിക് ആയിട്ടുള്ള ഇത്തരം ഐഡിയോളജിക്കൽ എതിരായിട്ടുള്ള കൗണ്ടർ മൂവ്മെന്റുകളാണ്. തീർച്ചയായും ഇത്തരം കൗണ്ടർ മൂവ്മെന്റുകൾക്ക് അതിൻ്റെതായ പരിമിതികളും അതിൻ്റെതായ ദോഷവശങ്ങളും ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. പക്ഷേ അത് വലിയ രൂപത്തിൽ അത് കാരണം എന്താ ചോദിച്ചാൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല. കാരണം ഈ ഫെമിനിസത്തിന്റെയും ഇത്തരത്തിലുള്ള ലിബറൽ ചിന്താഗതികളുടെയും എല്ലാം എല്ലാ നിലക്കുമുള്ള ദൂഷ്യവശങ്ങൾ അനുഭവിച്ച ആളുകൾ ആ അനുഭവത്തിൽ നിന്ന് അവരെന്ത് ചെയ്യാണ് കൗണ്ടർ മൂവ്മെന്റുകളുടെ ഭാഗമായി മാറുകയാണ്. അപ്പൊ അവിടെയൊക്കെ നമുക്ക് മനസ്സിലാക്കുന്നത് ഈ ലിബറൽ ചിന്താഗതികളും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള ലിബറൽ തിട്ടൂരങ്ങളും എവിടേക്കാണ് ഒരു സമൂഹത്തെ കൊണ്ടുപോകുന്നത് എന്നുള്ളതും അത് പിന്നെ ഈ ഒരു വളരെ ചുരുങ്ങിയ ഒരു വിഷയം അല്ലല്ലോ വേൾഡ് കപ്പുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് പോലും എത്രത്തോളം പ്രകടമാണ് അത് എന്നുള്ളതാണ്. നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. അവരുടെ ആ ഇരട്ടത്താപ്പും ബുള്ളിയിങ്ങും അതുപോലെ തന്നെ അവരുടെ ഈ വൈറ്റ്സ്മാൻ ബേർഡൻ എന്ന് പറഞ്ഞതുപോലെ ഞങ്ങളുടെ സംസ്കാരമാണ് ഉന്നതം, അത് മറ്റുള്ളവരിലേക്ക് അടിച്ചേൽപ്പിക്കുക എന്നുള്ളത്, അത്തരത്തിലുള്ള ഒരു സാംസ്കാരിക അധിനിവേശത്തിന്റെ രൂപമൊക്കെ വളരെ പ്രകടമായി നമുക്ക് കാണാൻ സാധിച്ച ഒരു വേദി കൂടിയായിരുന്നു ഈ വേൾഡ് കപ്പും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചകളും എന്നുള്ളത് വീണ്ടും നമുക്ക് പറയണം. അപ്പൊ അവിടെയൊക്കെ പിന്നെ വിശ്വാസികൾ എന്നുള്ള നിലക്ക് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചർച്ചകളിൽ പിന്നെ പലപ്പോഴും ആവർത്തിച്ച് ഇപ്പോൾ ഇന്നത്തെ മീഡിയ ചർച്ചകൾ ഏകദേശം എല്ലാം എടുത്ത് പരിശോധിച്ച് നോക്കുമ്പോൾ മീഡിയയിലൊക്കെ വലിയ ചർച്ചയാണ്, എന്താണ് താരാരാധന ഹറാമാണോ, അതുപോലെ തന്നെ ഫുട്ബോൾ ഹറാമാണോ. ഇപ്പോൾ ചാനൽ ചർച്ചകളിലൊക്കെ രാഷ്ട്രീയവും അതുപോലെ തന്നെ സാമൂഹിക വിഷയങ്ങളും ചർച്ച ചെയ്യുന്നതിനപ്പുറം ഫിഖ് ചർച്ചയാണ് വല്ലാത്ത. അവിടെയൊക്കെ ആ ചർച്ചകളിലൊക്കെ എന്താ സംഭവിച്ചതെന്ന് ഞാൻ നോക്കിയിട്ടില്ല. അവിടെ ചിലപ്പം ഫിഖ് ഗ്രന്ഥങ്ങളൊക്കെ വെച്ചിട്ട് പിന്നെ എന്താ പറയാ ഇബാറത്തുകളൊക്കെ ഉന്നയിച്ചുകൊണ്ടുള്ള ചർച്ചകളായിരിക്കും നടന്നിട്ടുണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കുക, ഒരു ഒരു മതത്തിന്റെ നിയമങ്ങൾ, ആ നിയമം പറയാൻ ആ മതത്തിന്റെ അനുയായികൾക്കോ അതിലെ പണ്ഡിതന്മാർക്കോ പോലും ഇത്തരം മാധ്യമങ്ങളുടെ തിട്ടൂരങ്ങൾക്ക് വേണ്ടി പിന്നെ കാത്തു നിൽക്കണം എന്നുള്ള അവസ്ഥ ഉണ്ടാക്കാണ്. അത്തരം ഇവിടെ നമ്മൾ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത് ഇങ്ങനെയുള്ള വിവാദങ്ങൾ എന്തുണ്ടാക്കാണ്. ഇപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കുക, ഇങ്ങനെ വിവാദം ഉണ്ടാക്കാൻ നിന്നാൽ എന്തൊക്കെ ഉണ്ടാവും? മദ്യം ഹറാമാണോ, അടുത്തത് അവസ്ഥ ചർച്ചയാണ്. അതുപോലെ തന്നെ പിന്നെന്താണ് സ്വർഗരതി ഹറാമാണോ, ഇങ്ങനെ ഓരോ ദിവസവും ഹറാമാണോ, കറാഹത്താണോ, ഹലാലാണോ, മുബാഹാണോ എന്ന് പറഞ്ഞ് ചർച്ച ചെയ്യുകയാണെങ്കിൽ ആലോചിച്ച് നോക്കുക. അപ്പൊ ഈ രൂപത്തിൽ ഇതൊക്കെ ഉണ്ടാക്കുന്ന ഒരു സാമൂഹിക അവസ്ഥ എന്താണെന്നുള്ള നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവന് മനസ്സിലായ മതം പറയുവാനും അത് പ്രാക്ടീസ് ചെയ്യാനും ഈ പൊതുബോധത്തിന്റെയും പൊതുമീഡിയയുടെയും ഒക്കെ അവരുടെയൊക്കെ അനുവാദം കിട്ടണം, അവരുടെയൊക്കെ അപ്രൂവൽ കിട്ടിയിട്ട് വേണം ഇവിടെ ഒരു ഹറാമാണോ എന്ന് പറയാൻ, ആ അപ്രൂവൽ കിട്ടിയിട്ട് വേണം ഇവിടെ ഹലാലാണോ എന്ന് പറയാൻ എന്ന ഒരു അവസ്ഥ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അത്തരത്തിലുള്ള അജണ്ടയെ നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഇവിടെ പിന്നെ ഒരു പണ്ഡിതൻ പറഞ്ഞ ആ ഒരു പണ്ഡിതന്റെ പറഞ്ഞ എല്ലാ വാക്കുകളെയും അത് ആ പറഞ്ഞ സാഹചര്യത്തെയും അതുപോലെ തന്നെ അദ്ദേഹം ഉപയോഗിച്ചിട്ടുള്ള പോർച്ചുഗലേക്ക് ബന്ധപ്പെട്ടിട്ടുള്ള പിന്നെ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രസ്താവന എല്ലാം പൂർണ്ണമായി അംഗീകരിക്കുകയാണോ അല്ലേ എന്നുള്ള ചർച്ചയല്ല, മറിച്ച് അതിന് ഈ മാധ്യമങ്ങൾ വിവാദം ആക്കുന്നതിന് പ്രത്യേകമായിട്ടുള്ള ഒരു ഒരു രൂപമുണ്ട്. അത് ഈ പറഞ്ഞതുപോലെ മതം ഇങ്ങനെയൊക്കെ മതി, മതം എന്ന് പറഞ്ഞാൽ അത് പിന്നെ നിസ്കാരത്തിലും നോമ്പിലും അതുപോലെ തന്നെ ജുമയിലും ഒതുങ്ങിയാൽ മതി, അല്ലെങ്കിൽ കുർബാനയിലും ഒതുങ്ങിയാൽ മതി, അതിനപ്പുറത്തേക്ക് മനുഷ്യന്റെ കളിയിലും മനുഷ്യന്റെ ജീവിതത്തിലും മനുഷ്യന്റെ പിന്നെ ജോലിയിലും അവന്റെ കുടുംബ ജീവിതത്തിലും ഒന്നും മതം ഇടപെടേണ്ടതില്ല എന്ന് പറയുന്ന, അതായത് മതം മനുഷ്യന്റെ സ്വകാര്യതകളിൽ ഒതുങ്ങിയാൽ മതി, അതിനപ്പുറത്തേക്കും പ്രകടമാകേണ്ടതില്ല എന്നുള്ള ഒരു ലിബറൽ തിട്ടൂരമാണ് യഥാർത്ഥത്തിൽ. അതിന്റെ ഒരു പല തരത്തിലുള്ള പിന്നെ വേർഷൻസ് ആണ് പിന്നെ ഈ കാണുന്നതെല്ലാം ഈ ചാനൽ ചർച്ചകളാക്കുക. അപ്പൊ അവിടെയൊക്കെ നമ്മൾ വളരെ കൃത്യമായിക്കൊണ്ട് തന്നെ നിലപാടുകൾ സ്വീകരിക്കേണ്ടതുണ്ട്. ഈ രൂപത്തിൽ ആരുടെയും അപ്രൂവൽ കാത്തു നിൽക്കേണ്ടതോ അല്ലെങ്കിൽ അങ്ങനെ വിവാദമാവുമെന്ന് വിചാരിച്ചത് അങ്ങനെയാണല്ലോ, ഒരു വിവാദം ആക്കിക്കൊണ്ട് തന്നെ നമുക്കത് പേടി ഉണ്ടാവും. ഇതിനിപ്പോ നാളെ വിവാദമാവോ, അവരുടെയൊക്കെ ഒരു ഭാഷയിൽ പറയുകയാണെങ്കിൽ ഏറിലാവോ എന്ന് പേടിച്ചുകൊണ്ട് മനസ്സിലായ കാര്യം പറയാതിരിക്കേണ്ടുന്ന ആ ഒരു ഭയം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത്, അങ്ങനെ ആ ഭയം ഉണ്ടാക്കിയെടുക്കുകയും അതിന്റെ പിന്നാലെ ഇവരുടെ ഈ പറഞ്ഞ അജണ്ടകളെല്ലാം നടപ്പിലാക്കുക എന്നുള്ള ഒരു അജണ്ട നമ്മൾ വളരെ കൃത്യമായിക്കൊണ്ട് മനസ്സിലാക്കണം. അത് മനസ്സിലാക്കുമ്പോഴാണ് നമുക്ക് വളരെ കൃത്യമായിക്കൊണ്ട് തന്നെ അൺഅപ്പോളജറ്റിക്കലായി തന്നെ ഞങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെയാണ്, ഞങ്ങൾക്ക് മധ്യമ നിലപാടാണ് ഞങ്ങൾക്കുള്ളത്. ഇനിയിപ്പോ താരാരാധന ഹറാമാണ് എന്ന് വിചാരിച്ചാൽ എന്താണ് പ്രശ്നം? അല്ലെങ്കിൽ ഫുട്ബോളിന്റെ ഹറാമാണ് എന്ന് ആരെങ്കിലും വിചാരിക്കുന്നു വിചാരിക്കാം, ഏതെങ്കിലും ഫിഖീ ആയിട്ടുള്ള പിന്നെ രൂപത്തിൽ ഫുട്ബോൾ തന്നെ ഹറാമാണെന്ന് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ആ മനസ്സിലാക്കിയ ആൾക്കാർ ഫുട്ബോൾ കളിക്കാതെയും ഫുട്ബോൾ കാണാതെ ഇന്നോട്ടെ, നിങ്ങൾക്ക് എന്താണ് എന്ന് തിരിച്ചു ചോദിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഇവിടെ ഈ ഒരു വിഷയത്തിൽ വളരെ കൃത്യമായിക്കൊണ്ട് ആവർത്തിച്ച് പറയാണ്, ഫുട്ബോൾ ഹറാമാണെന്നോ അല്ലെങ്കിൽ കളികൾ ഹറാമാണെന്നോ അല്ല ആ പ്രസ്താവനയെ പോലും അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. കളികളാവാം നല്ലതാണ്, അതുപോലെ തന്നെ പിന്നെ അത് പല രൂപത്തിൽ കായിക അധ്വാനങ്ങളും അല്ലെങ്കിൽ കായിക വിനോദങ്ങളും പ്രോത്സാഹിപ്പിക്കപ്പെട്ട കാര്യമാണ്. എന്നാൽ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഈ വിഷയത്തിൽ അതിര് കവിയുന്ന വിഷയങ്ങളെ കുറിച്ചാണ്, അതിന്റെ ഫാൻ ഫൈറ്റുകളായിക്കൊണ്ടും കട്ടൗട്ടുകളായിക്കൊണ്ടും പിന്നെ ധൂർത്തുകളും പിന്നെ അമിതവ്യയങ്ങളും അതുപോലെ തന്നെ പിന്നെ അതിരുവിട്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങളെയും വിമർശിക്കാൻ ചെയ്തത്, അതുപോലും വിമർശിക്കാൻ പാടില്ല എന്നുള്ള ഒരു ഒരു സാമൂഹിക സാഹചര്യം ഉണ്ടാക്കിയെടുക്കാനുള്ള വളരെ ബോധപൂർവമായ പരിശ്രമത്തെ വളരെ ഗൗരവത്തോടു കൂടി തന്നെ കാണേണ്ടതുണ്ട് എന്നുള്ളതാണ് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് വിശ്വാസികളോട് പറയുവാനുള്ളത്. ഇൻഷാല്ലാ ഇത്തരം വിഷയങ്ങളെ പിന്നെ ഇത്തരം സാമൂഹിക സാഹചര്യങ്ങൾ സൃഷ്ടിക്കാനുള്ള ഇത്തരം ശ്രമങ്ങളെ ആ നിലക്ക് തന്നെ കാണേണ്ടത്. ഇത് ഏതെങ്കിലും ഒരു കക്ഷി വിഷയമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പണ്ഡിതൻ ഏതെങ്കിലും ഒരു ഒരു വ്യക്തിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വിഷയമോ എന്നുള്ളതിന് അപ്പുറത്തേക്ക് ഇതിന്റെ മാനങ്ങളെ മനസ്സിലാക്കുവാനും ആ നിലക്ക് തന്നെ അതിനെ കൈകാര്യം ചെയ്യുവാനും നമുക്ക് സാധിക്കേണ്ടതുണ്ട്. അത് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇൻഷാല്ലാ ഇത്തരം വിഷയങ്ങളും അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മറ്റു വിഷയങ്ങളും നമുക്ക് ഇനി വരുന്ന ദിവസങ്ങളിലുള്ള ചർച്ചകളിൽ ചർച്ച ചെയ്യാം ഇൻഷാല്ലാ. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഈ ഒരു ചർച്ച ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വാഖർ ദവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വതൂബു.